commands of God in the scriptures.
ബൈബിളിൽ ഉള്ളതായിരിക്കുന്ന ദൈവത്തിന്റെ കൽപ്പനകളെ നമുക്ക് രണ്ട് വിധത്തിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും.
Take this command for example. How do you look at it? 1 John chapter 2 verse 6.
യോഹന്നാൻ എഴുതിയ ഒന്നാമത്തെ ലേഖനം രണ്ടാം അധ്യായത്തിന്റെ ആറാം വാക്യം തന്നെ ഉദാഹരണമായിട്ട് എടുക്കുക. നിങ്ങൾ ഈ ദൈവത്തിന്റെ കൽപ്പന എങ്ങനെയാണ് നിങ്ങൾ
കാണുന്നത്?
ഒന്ന് യോഹന്നാൻ രണ്ടിന്റെ ആറാം വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ ഏത് വിധത്തിലുള്ളതാണ്?
The one who says he abides in Christ ought himself to walk in the same manner as he walked.
ഇവിടെ നാം വായിക്കുന്നത് എങ്ങനെയാണ്? അവനിൽ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു.
Or as the living Bible puts it, anyone who claims to be a Christian must live as Christ lived.
Living Bible എന്ന് പറയുന്ന ഇംഗ്ലീഷ് പരിഭാഷയിൽ ഈ വാക്യം ഇങ്ങനെയാണ് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. ക്രിസ്ത്യാനി എന്ന് അവകാശപ്പെടുന്ന ഏതൊരു വ്യക്തിയും യേശു ജീവിച്ചതുപോലെ ജീവിക്കണം.
Be honest with yourself and ask yourself, what is your first reaction to that verse?
നിങ്ങൾ സത്യസന്ധതയുള്ളവരായിട്ട് ഈ കാര്യത്തിന് മറുപടി നിങ്ങളുടെ ഹൃദയങ്ങളിൽ പറയണം. ഇങ്ങനെ ഒരു വാചകം ദൈവവചനത്തിൽ വായിക്കുമ്പോൾ ആദ്യം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന പ്രതികരണം എന്താണ്?
I think if many believers are honest, they'll say, well, that's impossible.
സത്യസന്ധയോട് മറുപടി പറഞ്ഞാൽ മിക്ക ക്രിസ്ത്യാനികളും ദൈവമക്കളും പറയും, അത് അസാധ്യമായ ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്.
Who can ever walk as Jesus walked?
യേശു നടന്നപോലെ ഭൂമിയിൽ ആർക്കെങ്കിലും നടക്കാൻ കഴിയുമോ?
We abide in him, but demand that we should walk as he walked. Ridiculous.
അതവ യേശു ക്രിസ്തുവിൽ നാം വസിക്കുന്നു എന്ന് പറയുന്ന വസ്തുത സത്യമാണ്, ഞാൻ അത് അംഗീകരിക്കുന്നു. എന്നാൽ യേശു നടന്നപോലെ നടക്കണം എന്ന് പറയുന്നത് അസാധ്യമായി.
Once you have taken that position,
അങ്ങനെ ഒരു നിലപാട് നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ
പിശാച്
തികച്ചും സന്തുഷ്ടനാണ്.
Because it will ensure that your life will be in that position forever.
പിന്നീടുള്ള നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം മുഴുവനും ആ അടിസ്ഥാനത്തിൽ നിലപാടിൽ നിന്നുകൊണ്ടായിരിക്കും. അത് പിശാചിന്റെ വിജയമായിരിക്കും.
But I'll tell you the reaction of a man called John Wesley who lived in England 300 years ago.
ഏതാണ്ട് 300 വർഷം മുൻപ് ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന ജോൺ വെസ്ലി എന്നുള്ള ദൈവഭക്തനായിരിക്കുന്ന മനുഷ്യൻ ഇതുപോലുള്ള കാര്യങ്ങളോട് പ്രതികരിച്ചത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം.
Many years, I think he was around 35 or something like that when he really got converted.
ഏതാണ്ട് 35 വയസ്സിനടുത്ത് പ്രായമുള്ള സമയത്താണ് ജോൺ വെസ്ലി ഒരു ക്രിസ്ത്യാനിയായി തീരുന്നത്, ദൈവമകനായി തീരുന്നത്.
And after he got converted, born again, one day he read this verse.
ജോൺ വെസ്ലി വീണ്ടും ജനം പ്രാപിച്ച ഒരു ദൈവവൈദ്യനായി ക്രിസ്ത്യാനിയായി തീർന്നതിന് ശേഷം ഒരു ദിവസം യോഹന്നാന്റെ ലേഖനത്തിലെ ഈ വാക്യം വായിപ്പാനിടയായി. ഒരുപക്ഷെ 250 വർഷങ്ങൾക്ക് മുൻപുള്ള ആ കാലഘട്ടത്തിൽ ക്രൈസ്തവ ലോകത്തിൽ തന്നെ ആരും ഇതുപോലുള്ള വചനങ്ങളെ കുറിച്ച്
സംസാരിക്കുന്നില്ലായിരുന്നു.
ജോൺ വെസ്ലി ഈ ദൈവത്തിന്റെ വചനം വായിച്ചപ്പോൾ ഞാനിപ്പോൾ നിങ്ങളെ ഓർപ്പിച്ചതായിരിക്കുന്ന നിലയിലുള്ള മിക്ക ക്രിസ്ത്യാനികളുടെയും പ്രതികരണമായിരുന്നില്ല ജോൺ വെസ്ലിയുടേത്.
When I read this, I was excited at the possibility that even I could walk as he walked.
Praise God. ഈ ദൈവത്തിന്റെ ജീവനുള്ള വചനം ജോൺ വെസ്ലിയുടെ ഹൃദയത്തിലേക്ക് ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, എനിക്ക് എന്നെപ്പോലൊരു മനുഷ്യൻ യേശു ജീവിച്ചതുപോലെ ജീവിക്കുവാൻ കഴിയുമെന്നുള്ള സാധ്യതയുടെ മുൻപിൽ എന്റെ ഹൃദയം ആനന്ദത്തിൽ തുള്ളുകയാണ്.
You see how two different reactions to the same verse?
ഒരേ ദൈവവചനത്തോട് തികച്ചും വ്യത്യസ്തമായ നിലയിലുള്ള രണ്ട് പ്രതികരണങ്ങൾ.
What was the result?
അതിന്റെ ഫലമായി ജോൺ വെസ്ലിയുടെ ജീവിതത്തിൽ എന്തുണ്ടായി?
He became one whom I consider was perhaps the holiest man in Christendom since the days of the apostles.
അപ്പോസ്തലന്മാരുടെ കാലത്തിന് ശേഷം ക്രൈസ്തവ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വിശുദ്ധനായ മനുഷ്യനെന്ന് ഞാൻ ബഹുമാനിക്കുന്ന ഒരു ജീവിതത്തിന്റെ ഉടമയായി തീർന്നു.
Because when he read the word, he didn't say, who can live like this?
അങ്ങനെ ഒരു ജീവിതം ജോൺ വെസ്ലിക്കുണ്ടായതിന്റെ രഹസ്യം ഇതുപോലുള്ളൊരു വചനം വായിച്ചപ്പോൾ ഇത് ആർക്ക് സാധ്യം എന്ന് പറഞ്ഞ് അവൻ ഒഴുകിയായിരുന്നില്ല.
You say that, therefore you live at a low level all your life and die like that.
നിങ്ങൾ മിക്കവരും ആ നിലയിൽ ദൈവവചനത്തോട് പ്രതികരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം നിങ്ങൾ അങ്ങനെ ജീവിച്ച് മരിക്കുന്നു. എന്നാൽ
See, this is why our reaction to the word of God determines the level at which you are going to live the rest of your life.
അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്, ദൈവത്തിന്റെ സത്യവചനത്തോടുള്ള നിങ്ങളുടെ പ്രതികരണമാണ് ഇനിയുള്ള നിങ്ങളുടെ ജീവിതത്തിന്റെ നിലപാട് നിർണയിക്കുവാൻ പോകുന്നത്.
I believe the whole word of God, and there are many subjects I preach on.
ദൈവത്തിന്റെ മുഴുവൻ വചനവും ബൈബിള്, ദൈവവിശ്വാസമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അനേക വിഷയങ്ങളെക്കുറിച്ച് ഞാൻ തുടർച്ചയായി സംസാരിക്കാറുണ്ട്.
I preach on forgiveness of sins through the death of Jesus Christ on the cross.
യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണ മുഖാന്തരമുള്ള പാപക്ഷമയെക്കുറിച്ച് ഞാൻ പ്രസംഗിക്കാറുണ്ട്.
Justification through his resurrection.
യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാന നിമിത്തം ഒരു പാപിക്ക് ലഭ്യമാകുന്ന നീതീകരണത്തെക്കുറിച്ച് ഞാൻ പ്രസംഗിക്കാറുണ്ട്.
Gift of the Holy Spirit because of his ascension.
യേശുക്രിസ്തു സ്വർഗ്ഗാരോഹണം ചെയ്തതിനാൽ നമുക്ക് ലഭ്യമായിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ദാനത്തെക്കുറിച്ചും ഞാൻ സംസാരിക്കാറുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ദാനം,
Return of Jesus Christ to earth.
യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ മടങ്ങിവരവ്,
The final judgment.
അന്ത്യ ന്യായവിധി,
Preaching the gospel to other people.
മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിക്കേണ്ടതിന്റെ ആവശ്യകത,
Walking with God.
ദൈവത്തോട് നടക്കുന്ന,
Studying the Bible.
ദൈവവചനം പഠിക്കേണ്ടതിന്റെ ആവശ്യത്തെക്കുറിച്ച്,
Prayer, fasting. We could go on and on and on and on.
പ്രാർത്ഥന, ഉപവാസം, ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ പ്രസംഗിക്കുന്ന വിഷയങ്ങൾ എണ്ണമില്ലാതെ
നീണ്ടുപോകും.
അന്യഭാഷയിൽ സംസാരിക്കുന്നത്, പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ, ഈ വിഷയങ്ങളെല്ലാം ഞാൻ
സംസാരിക്കാറുണ്ട്.
ഇങ്ങനെയുള്ളതായിരിക്കുന്ന ബഹുവിധമായിരിക്കുന്ന ഉപദേശങ്ങളെല്ലാം എടുത്താൽ,
you know what I have been attacked for the most in 25 years.
കഴിഞ്ഞ 25 വർഷത്തെ എന്റെ ക്രിസ്തീയ ശുശ്രൂഷ ഏറ്റവും അധികം എന്നെ മറ്റുള്ളവർ കുറ്റപ്പെടുത്തുകയും എനിക്കെതിരെ വാക്കുകൾ ഉപയോഗിക്കുകയും ചെയ്തത് എന്ത് പറയുന്നതിനാണ് എന്ന് നിങ്ങൾക്കറിയാമോ? ദൈവത്തിന്റെ പുത്രനായിരിക്കുന്ന യേശു ഒരു മനുഷ്യനായി നമ്മെ പോലെ ഭൂമിയിൽ നടന്നു എന്നുള്ളതായിരിക്കുന്ന നിത്യസത്യം സംസാരിക്കുന്നത് കൊണ്ട്. എന്നാൽ അവൻ പാപം ചെയ്യാതെ ഇവിടെ നടന്നു. തന്റെ ജീവിതത്തിൽ പാപത്തിന്റെ ലാഞ്ചന പോലുമില്ലായിരുന്നു എന്നുള്ള സത്യം ഞാൻ
പറയുന്നു.
പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ മാംസരക്തങ്ങളോടുകൂടി അവൻ ഭൂമിയിൽ ജീവിച്ചു. എന്നെ അനുഗമിക്കാ എന്ന് അവൻ നമ്മോട് പറഞ്ഞു. അവനെ അനുഗമിക്കുവാൻ സാധ്യമാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. യേശു നടന്നതുപോലെ നടക്കുക സാധ്യമായതുകൊണ്ടാണ് അങ്ങനെ ഒരു കൽപ്പന നമുക്ക് നൽകുന്നത്. യോഹന്നാന്റെ ഒന്നാമത്തെ ലേഖനത്തിലെ ഒരു കാര്യം കൂടെ നിങ്ങളെ ശ്രദ്ധയിൽ
കൊണ്ടുവരാം.
ദൈവദിനം പലപ്പോഴും നാം തികച്ചും അശ്രദ്ധയോടെയാണ് വായിക്കാറുള്ളത്.
When a chemist works in a laboratory, he distinguishes between an acid and an alkali.
ഒരു കെമിസ്റ്റ് ഒരു ലബോറട്ടറിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ആസിഡും ആൽക്കലിയും തമ്മിൽ ഉള്ള വ്യത്യാസം അവന് നിശ്ചയമായി അറിയാം.
Any school boy knows the difference between acid and alkali.
സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് പോലും വേഗത്തിൽ തിരിച്ചറിയാവുന്ന കാര്യമാണ് ആസിഡും ആൽക്കലിയും വ്യത്യസ്തമാണെന്ന്.
There is a difference here also.
ഇവിടെയും ഞാൻ ഉദ്ദേശിക്കുന്ന രണ്ട് വാക്യങ്ങൾ തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്.
What are we supposed to do?
എന്താണ് നാം ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്?
We must walk as Jesus walked. That is possible.
യേശു നടന്നതുപോലെ നാമും നടക്കണം, അത് സാധ്യമാണ്.
What is it that is impossible on this earth?
എന്നാൽ ഭൂമിയിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായിരിക്കുന്ന കാര്യം എന്താണ്?
1 John 3:2.
യോഹന്നാന്റെ തന്നെ ഒന്നാമത്തെ ലേഖനം 3:2. രണ്ടാം വാക്യം,
When he appears,
അവൻ പ്രത്യക്ഷനാകുമ്പോൾ,
We shall be like him.
നാം അവനോട് സദൃശ്യന്മാരാകും.
Being like Christ is impossible till he comes again.
കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരുന്നവരെയും അവനോട് സദൃശ്യരാകുക അല്ലെങ്കിൽ അവനെ പോലെയാകുക എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം അസാധ്യമാണ്.
Most of us read these two statements, walking as he walked and being like him, and we think it's the same.
യേശു നടന്നതുപോലെ നടക്കുക എന്ന് നാം ആദ്യം വായിച്ച ഒരു വാക്യവും ഇവിടെ നാം കാണുന്ന യേശുവിനോട് സദൃശ്യരായിത്തീരുന്ന കാര്യവും രണ്ടും ഒന്നാണെന്നാണ് അനേകർ
ധരിച്ചിരിക്കുന്നത്.
ആസിഡും ആൽക്കലിയും തമ്മിൽ വ്യത്യാസം തിരിച്ചറിയാതെ കുഴയുന്നവരെ പോലെയാണ്. അങ്ങനെ ഇത് രണ്ടും ഒന്നാണെന്ന് ധരിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഉത്തരമൊക്കെ തെറ്റുന്നത് പോലെയാണ് പലപ്പോഴും നമ്മുടെ
കാര്യത്തിലും. Have you become like Christ?
അതുകൊണ്ട് തന്നെ എന്നോട് ആരെങ്കിലും ചോദിക്കുകയാണെന്നിരിക്കട്ടെ, സഹോദര നിങ്ങള് യേശുക്രിസ്തുവിനെ പോലെ ആയി കഴിഞ്ഞോ?
I say, no, I'm a million miles away from that.
എന്റെ മറുപടി ഒരിക്കലുമില്ല, യേശുവിനെ പോലെ ആകുന്നതിൽ നിന്നും ഞാൻ എത്രയോ ദൂരെയാണ്.
But I will be like him when he comes.
എന്നാൽ എന്റെ കർത്താവ് മടങ്ങി വരുമ്പോൾ ഞാൻ അവനെ പോലെ ആകും, ഇതാണ് എന്റെ പ്രത്യാശ.
What are we preaching?
പിന്നെ എന്താണ് നാം പ്രസംഗിക്കുന്നതിന്റെ താല്പര്യം?
instructed to walk as he walked.
ദൈവത്തിന്റെ വചനത്തിൽ നമ്മോട് പറഞ്ഞിരിക്കുന്ന ആദ്യം സൂചിപ്പിച്ച കാര്യം, യേശു ഭൂമിയിൽ നടന്നതുപോലെ നാം ഇവിടെ നടക്കണം. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഞാൻ അതിനെ ഇങ്ങനെ വിശദീകരിക്കട്ടെ. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിത്വത്തിന് രണ്ട് ഘടകങ്ങളുണ്ട്.
കോൺഷ്യസ്, അൺകോൺഷ്യസ്.
ബോധമണ്ഡലത്തിൽ നമുക്കൊരു ഒരു നിലനിൽപ്പ് അസ്തിത്വമുണ്ട്, അതുപോലെ അബോധമണ്ഡലവുമുണ്ട്.
Things over which we have a control, things over which we have no control.
നമുക്ക് നിയന്ത്രിപ്പാൻ കഴിയുന്ന, നമുക്ക് സ്വാധീനിപ്പാൻ കഴിയുന്നതായിരിക്കുന്ന ഒരു ബോധമണ്ഡലവും നമുക്ക് യാതൊരു നിയന്ത്രണവും ഇല്ലാത്തതായിരിക്കുന്ന അബോധമണ്ഡലവും ഓരോ വ്യക്തിത്വത്തിലും അടങ്ങിയിരിക്കുന്നു. ഞാൻ ഉദാഹരണം പറയാം.
Your thoughts, you have control over them.
നിങ്ങളുടെ ചിന്തകളുടെ കാര്യം എടുത്താൽ നിങ്ങൾക്ക് ചിന്തകളെ നിയന്ത്രിപ്പാൻ കഴിയും.
Your dreams, you have no control over them.
എന്നാൽ രാത്രിയിൽ നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങളുടെ മേൽ നിങ്ങൾക്ക് യാതൊരു നിയന്ത്രണവുമില്ല.
യു ആർ റെസ്പോൺസിബിൾ ഫോർ യുവർ തോട്ട്സ്, ബട്ട് യു ആർ നോട്ട് റെസ്പോൺസിബിൾ ഫോർ യുവർ ഡ്രീംസ്.
നിങ്ങളുടെ ചിന്തകൾ, നിങ്ങൾ ഉണർന്നിരിക്കുമ്പോഴുള്ള ചിന്തകൾക്ക് നിങ്ങൾ ഉത്തരവാദികളാണെങ്കിൽ നിങ്ങൾ ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നങ്ങൾക്ക് നിങ്ങൾ ഉത്തരവാദികളെ അല്ല.
യു ഹാവ് ടു കൺഫെസ് യുവർ തോട്ട്സ് ആസ് സിൻ.
പാപകരമായിരിക്കുന്ന ചിന്തകളെക്കുറിച്ച് നിങ്ങൾക്ക് ഏറ്റുപറയേണ്ട ആവശ്യമുണ്ട്.
ബട്ട് യുവർ ഡ്രീംസ്, ദേ ആർ ഇൻ ദി അദർ റിയൽം ഓഫ് അൺകോൺഷ്യസ്.
എന്നാൽ സ്വപ്നം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിയന്ത്രണമില്ലാത്ത, പ്രത്യേകിച്ച് മോശമായിരിക്കുന്ന സ്വപ്നങ്ങൾ നിങ്ങൾ കണ്ടാൽ അബോധ മനസ്സിന്റെ ഒരവസ്ഥയായതുകൊണ്ട് അതിനെക്കുറിച്ച് ദൈവം നിങ്ങളെ ഉത്തരവാദിയാക്കുന്നില്ല.
90% of the things we do wrong in our life are unconscious.
നിങ്ങൾക്കറിയാമോ, നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന, തെറ്റായി ചെയ്യുന്ന കാര്യങ്ങളിൽ 90% അബോധ മണ്ഡലത്തിലുള്ളതാണ്. അതിന്റെ മേൽ നമുക്ക്
നിയന്ത്രണമില്ല. Have light on in which we can consciously do what is right.
നമ്മുടെ ജീവിതത്തെ ആഗമനം എടുത്താൽ ഏതാണ്ട് ഒരു 10% മേഖലയിൽ മാത്രമേ ദൈവം നമുക്ക് നൽകുന്ന വെളിച്ചത്തിലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലും നമുക്ക് പാപത്തിനെതിരെ നിലപാടെടുക്കുവാൻ കഴിയുകയുള്ളൂ.
If we think that sin is a shallow thing like just the 10 commandments,
10 കൽപ്പനകളെ പോലെ ഉപരിതലത്തിലുള്ളതായിരിക്കുന്ന ചില കൽപ്പനകളൊക്കെ മാത്രമാണ് പാപം എന്ന് നിങ്ങൾ വിചാരിക്കുന്നെങ്കിൽ,
you can say, well, I don't commit murder, I don't commit adultery, I don't steal, I don't bear false witness, I'm a good Christian.
നിങ്ങൾക്ക് വേണമെങ്കിൽ ആ 10 കൽപ്പനകളിലെ മിക്കവാറും കൽപ്പനകളൊക്കെ അനുസരിക്കുന്ന വ്യക്തിയായിട്ട് നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് തന്നെ വളരെ സന്തോഷം തോന്നാം.
But that's only 10% of your life.
എന്നാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ഏതാണ്ട് 10% വരുന്ന ഒരു മേഖല മാത്രമാണ്.
Another 90% that you don't see.
ബാക്കിയുള്ള 90% നിങ്ങളുടെ ജീവിതത്തിന്റെ മേഖലകളും നിങ്ങൾക്ക് ദൃശ്യമല്ല, നിങ്ങൾക്ക് നിയന്ത്രണമില്ലാത്തതാണ്.
But which are still unchristlike, even though people may not call it sin.
മറ്റുള്ള മനുഷ്യർ അതിനെ പാപമെന്ന് വിളിക്കുന്നില്ലെന്ന് വരികിലും അബോധ മണ്ഡലത്തിൽ നിങ്ങൾ ചെയ്യുന്ന, ചിന്തിക്കുന്ന അനേക കാര്യങ്ങളും പാപമാണ്. ക്രിസ്തുവിനെ പോലെ അല്ലാത്ത കാര്യങ്ങളാണ്.
For example, if 2 or 3 people are sitting together talking and you dominate the conversation, would you call that a sin?
ഉദാഹരണത്തിന് ഒരു 2-3 പേർ ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയാണെന്നിരിക്കട്ടെ, നിങ്ങൾ ആ സംസാരത്തെ മുഴുവനും നിയന്ത്രിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് അവസരം കൊടുക്കാതെ മുഴുവൻ സംസാരിച്ചാൽ അതൊരു പാപമാണെന്ന് എത്ര പേർക്ക് തോന്നും? നിങ്ങളൊരു പക്ഷേ മറ്റാരെക്കുറിച്ചോ തിന്മയായതൊന്നും ആയിരിക്കില്ല സംസാരിക്കുന്നത്. എന്നാൽ ഒരു കൂട്ടമായി സംസാരിക്കുമ്പോൾ സംഭാഷണത്തെ, സംസാരത്തെ നിങ്ങൾ ആധിപത്യം അതിൽ പുലർത്തിയാൽ അത് പാപമാണെന്ന് എത്ര പേർ
അറിയുന്നു? But you can't change till you get light on.
എന്നാൽ അങ്ങനെ ഒരു വിഷയത്തെ കുറിച്ച് നിങ്ങൾക്ക് വെളിച്ചം ലഭിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അത് മാറ്റുവാൻ കഴിയുള്ളൂ. അതുവരെ നിങ്ങൾ അതിൽ നിങ്ങൾ നിഷ്കളങ്കരാണ്.
I was in a home once speaking to a husband and wife.
ഞാൻ ഒരിക്കൽ ഒരു വീട്ടിലെ ഒരു ഭാര്യയോടും ഭർത്താവിനോടും സംസാരിക്കുകയായിരുന്നു. 1 മണിക്കൂർ സംസാരിക്കേണ്ടി വന്നു.
The lady spoke for 54 minutes.
ആ വീട്ടിലെ ഭാര്യ 54 മിനിറ്റ് 1 മണിക്കൂറിൽ സംസാരിക്കാൻ.
I spoke for 4 minutes.
ഒടുവില് ബാക്കി പിന്നെ ഉണ്ടായിരുന്നതിൽ 4 മിനിറ്റ് ഞാൻ സംസാരിച്ചു.
Her husband spoke for about 2 minutes.
ഒടുവില് ബാക്കി എത്ര മിനിറ്റ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഭർത്താവിന് സംസാരിക്കാൻ കിട്ടിയത് ആ 2 മിനിറ്റാണ്.
That's the gist of our whole conversation.
മിക്കവാറും നമ്മുടെയൊക്കെ വീട്ടിലും പുറത്തുമൊക്കെയുള്ള സംഭാഷണങ്ങളുടെ ഏതാണ്ട് ഒരു ചിത്രമാണ്.
They are younger than me.
എന്നെക്കാളും പ്രായം കുറഞ്ഞ ദമ്പതിമാരായിരുന്നു ഇത് എന്ന് ഓർക്കണം.
And fairly new believers also.
അധികം നാളൊന്നും ആയിട്ടില്ല ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നിട്ട്.
And we never talked evil about anybody or any sinful thing.
അന്ന് 1 മണിക്കൂർ ഞങ്ങൾ ഒരുമിച്ച് സംസാരിച്ചപ്പോൾ മറ്റാരെക്കുറിച്ചോ തിന്മയോ ദൂഷണമോ ഒന്നും ഞങ്ങൾ സംസാരിച്ചില്ല.
I never said anything.
ഞാൻ ആ ഭവനത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല.
Years later.
വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ
things changed.
കാര്യങ്ങൾക്ക് അവിടെ വ്യത്യാസമുണ്ടായി.
She got light that she should not dominate a conversation.
ആ സഹോദരിക്ക് ദൈവിക വെളിച്ചം ലഭിച്ചു. മറ്റുള്ളവർ ഒരുമിച്ച് സംസാരിക്കുമ്പോൾ അവൾ തന്നെ മുഴുവൻ സമയവും സംസാരിക്കരുത് എന്നുള്ളത്.
Being like Christ is refers to our total personality, 100% of it.
യേശുക്രിസ്തുവിനോട് അനുരൂപരാകുക, സദൃശ്യരാകുക, അവനെ പോലാകുക എന്ന് പറയുന്നത് നമ്മുടെ മുഴുവൻ ആളത്വത്തെയും ബാധിക്കുന്ന കാര്യമാണ്. 100% അവനെ പോലെയാകുക.
No one has ever become like Christ, not even the apostle Paul.
ലോകത്തിൽ ജീവിച്ചിരുന്ന ആരും തന്നെ അപ്പോസ്തലന്മാർ പോലും യേശുവിനെ പോലെ ആയിരുന്നില്ല. കർത്താവിന്റെ വചനം വായിച്ചല്ലോ, നാം അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ പോലെയാകും.
In that 10% of our life where we choose consciously, we are to walk as Jesus walked.
എന്നാൽ ബോധപൂർവം നമുക്ക് തിരഞ്ഞെടുക്കുവാൻ കഴിയുന്ന, നമുക്ക് നിയന്ത്രണമുള്ളതായിരിക്കുന്ന ആ 10% മേഖലയുണ്ടല്ലോ, അവിടെ ബോധപൂർവം യേശു നടന്നതുപോലെ നടക്കുവാനാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്.
Because walking, the word used there, walking, is a conscious act. Most of us walk when we are conscious.
യോഹന്നാൻ 2-ാം അധ്യായത്തിൽ നാം വായിച്ച ആ വാക്യമുണ്ടല്ലോ, യേശു നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. നടക്കുക എന്നുള്ള ആ പദം തന്നെ ബോധപൂർവം ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ. നമ്മൾ മിക്കവാറും പേര് ബോധമുള്ളപ്പോഴാണല്ലോ നടക്കുന്നത്. എന്നാൽ ഉറക്കത്തിൽ നടക്കുന്ന ചിലപ്പം 1% ആളുകൾ കാണും. ഞാൻ അവരെ കുറിച്ചല്ല ഉദ്ദേശിക്കുന്നത്. ബോധപൂർവം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് നടപ്പ്. ഉണർന്നിരിക്കുമ്പോൾ നാം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണത്. നടക്കുക എന്നുള്ളത് നാം തിരഞ്ഞെടുക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ആയിത്തീരുക എന്നുള്ള ആ പദമുണ്ടല്ലോ, നമുക്ക് തിരഞ്ഞെടുക്കുവാൻ കഴിയുന്ന ഒരു കാര്യമല്ല, നമ്മുടെ നിയന്ത്രണത്തിനപ്പുറമുള്ള
കാര്യം.
എന്റെ വ്യക്തിത്വം, ഞാൻ ആയിരിക്കുന്ന അവസ്ഥ, അതിനെക്കുറിച്ച് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്റെ മുഖത്തിന്റെ രൂപമോ എന്റെ തൊലിയുടെ നിറമോ, അതിനെക്കുറിച്ചൊക്കെ ഞാൻ
നിസ്സഹായനാണ്.
എന്നാൽ നടപ്പെന്ന് പറയുന്നത് ബോധപൂർവ്വം ഞാൻ തിരഞ്ഞെടുക്കുന്ന കാര്യമാണ്. ഇടത്തോട്ടാണോ വലത്തോട്ടാണോ തിരിയേണ്ടതെന്നൊക്കെ ഞാനാണ്
തീരുമാനിക്കുന്നത്.
യേശു നടന്ന പോലെ ഞാൻ നിങ്ങൾ നടക്കണമെന്ന് തിരുവചനം നമ്മോട് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഈ നടപ്പിൽ നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ, യേശു ഭൂമിയിലായിരുന്നപ്പോൾ ഏതൊരു അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുത്തോ അതേ നിലയിൽ ചെയ്യണമെന്നാണ്. നിങ്ങൾ പലർക്കും അങ്ങനെ നടക്കുവാൻ താല്പര്യമേ ഒരുപക്ഷെ ഉണ്ടായിരിക്കില്ല. എന്നാൽ ഞാൻ പറയുന്നത് ദൈവത്തിന്റെ വചനം നമ്മോട് ഉറപ്പ് തരുന്നു, അങ്ങനെ നടക്കുന്ന ഒരു നടപ്പ് സാധ്യമാണ്. അത് അസാധ്യമാണെന്ന് മാത്രം ദയവായി നിങ്ങൾ പറയരുത്.
I don't want to walk like that. That's more honest.
നിങ്ങൾ കുറച്ചുകൂടി സത്യസന്ധരാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറയണം, അങ്ങനെ നടക്കാനൊന്നും എനിക്ക് വലിയ ഉദ്ദേശമില്ല. അത് സത്യസന്ധതയുടെ ഒരു പ്രസ്താവനയാണ്.
Because there are other people who want to walk like he walked and do succeed.
എന്നാൽ ചുരുക്കം പേരാണെങ്കിലും യേശു നടന്നതുപോലെ നടക്കുവാൻ കഴിയുമെന്ന് വിശ്വസിച്ച് അങ്ങനെ നടക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്, അവർ വിജയിച്ചിട്ടുമുണ്ട്.
Now it would be impossible to walk as Jesus walked if he did not take upon himself the limitations of human beings that we have.
നമ്മെ പോലുള്ള മനുഷ്യരുടെ പരിമിതികളെ തന്റെ ജീവിതത്തിൽ വഹിച്ച് ആ പരിമിതികൾക്കുള്ളിൽ പിതാവിന്റെ ഇഷ്ടം ചെയ്തവനായിരിക്കുന്ന ഒരു യേശു അല്ലായിരുന്നു എന്റെ മാതൃകയെങ്കിൽ എനിക്കും അങ്ങനെ നടക്കുവാൻ കഴിയുകയില്ല.
Hebrews chapter 2 verse 17.
എബ്രായരുടെ 2-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിലേക്ക് വരാം.
It's quite an interesting verse here.
വളരെ രസകരമായിരിക്കുന്ന ഒരു വാക്യമാണിത്. എബ്രായർ 2:17.
Referring to Jesus, it says, he had to be made like his brothers in all things in order to become a merciful and faithful high priest.
നാം എന്താണ് 17-ാം വാക്യത്തിൽ കാണുന്നത്? ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ ഒരു മഹാപുരോഹിതൻ ആകേണ്ടതിന് യേശു തന്റെ സഹോദരന്മാരോട് സകലത്തിലും സദൃശരായി തീരേണ്ടത് ആവശ്യമായിരുന്നു.
It was necessary.
അത് ആവശ്യമായ ഒരു കാര്യമായിരുന്നു എന്നാണ് നാം വായിക്കുന്നത്.
And he was made like his brothers in all
sagalathilum ennulla padamaanu upayogichirikkunnathu. Yeshuvinte sahodanmarode sagalathilum avan sadrishayai tullinayi theeru.
Now the question is, do you believe the word of God?
Nammude munpilulla prasakthamaya chodyam idaanu, ningal devathinte jeevanulla vadanam vishwasikkunno?
That truth is not mentioned so clearly in any other book of the Bible.
Bible-ile mattu vera oru pusthakathilum ഇപ്പോൾ നാം കണ്ടതായിരിക്കുന്ന സത്യം ഇത്രത്തോളം വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല.
It's mentioned in Philippians 2 that he did not consider equality with God something to be grasped but became a man and a servant.
ഫിലിപ്പിയൻസ് 2-ാം അധ്യായത്തിൽ ഏതാണ്ട് ഈ വിഷയത്തെക്കുറിച്ച് ഒരു സൂചനയുണ്ട്. അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു വന്ന യേശുവിന്റെ ആ എളിമയെക്കുറിച്ച്.
But here it is so clear, he was made like us, his brothers,
എന്നാൽ ഇവിടെ എബ്രായ ലേഖനത്തിൽ എത്ര വ്യക്തമായിട്ടാണ് ആ കാര്യം പറഞ്ഞിരിക്കുന്നത്. യേശുവിന്റെ ഇളയ സഹോദരന്മാരായിരിക്കുന്ന നമ്മെ പോലെ അവൻ സകലത്തിലും തുല്യൻ സദൃശ്യനായി തീരുന്നു. അത് ആവശ്യമായിരുന്നു. പതിനഞ്ചാം വാക്യം,
He was tempted like us in all things.
പതിനെട്ടാം വാക്യത്തിലാണ് അത് കാണുന്നത്. അവൻ
നാലാമധ്യായത്തിന്റെ
പതിനഞ്ചാം വാക്യം, നാലാമധ്യായത്തിന്റെ പതിനഞ്ചാം വാക്യം അവിടെ വായിക്കുന്നത്, സകലത്തിലും അവൻ നമ്മെ പോലെ പരീക്ഷിതനായി എന്നാണ്.
I want to point out to you a little mistake in the Malayalam translation.
മലയാളം പരിഭാഷയില് പരിഭാഷയിൽ വന്ന ഒരു ചെറിയ പിശക് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ മിക്കവരും ഉപയോഗിക്കുന്ന മലയാള പരിഭാഷയിൽ
Every translation I've ever seen in English says he was tempted in all points as we are without sin. He did not sin.
ഇംഗ്ലീഷിലെ മിക്ക പരിഭാഷകളിൽ ഞാൻ അറിയുന്നിടത്തോളം എല്ലാ പരിഭാഷകളിലും ഉപയോഗിച്ചിരിക്കുന്ന ആ വാക്യത്തിന്റെ അർത്ഥം ഇങ്ങനെ തന്നെയാണ്, ഇങ്ങനെയാണ്, അവൻ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടു എന്നാൽ പാപം ചെയ്തില്ല. എന്നാൽ മലയാളത്തിലെ പരിഭാഷ വായിച്ചാൽ വായിക്കുന്ന ചിലർക്കെങ്കിലും ഇങ്ങനെയുള്ള ഒരു ധാരണ ഉണ്ടാകാം, പാപം ചെയ്യുവാൻ അവൻ പരീക്ഷിക്കപ്പെട്ടില്ല, മറ്റ് എല്ലാത്തിലുമാണ് പരീക്ഷിക്കപ്പെട്ടതെന്ന്. അങ്ങനെ നിങ്ങൾ ആരെങ്കിലും ധരിക്കുന്നെന്ന് വരികിലേ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, പാപം ചെയ്യാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നാം ഒക്കെ പരീക്ഷിക്കപ്പെടുന്നത്? വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കാനോ ഉറക്കം വരുമ്പോൾ ഉറങ്ങാനോ നമുക്ക് പരീക്ഷ ഉണ്ടായെന്ന് നമ്മൾ പറയുമോ? ശരീരത്തിൽ ക്ഷീണിതനാകുവാനായിട്ട് പരീക്ഷിക്കപ്പെട്ടുവെന്ന് നാം ആരെ കുറിച്ചെങ്കിലും പറയാറുണ്ടോ? മറിച്ച് കോപിക്കുവാൻ, പാപമാണത് കോപിക്കുവാൻ നാം പരീക്ഷിക്കപ്പെടാറുണ്ട്. മറ്റുള്ളവരോട് ക്ഷമിക്കാതിരിക്കുവാനായിട്ട് പ്രലോഭനം
നമുക്കുണ്ടാകാം.
സത്യം അഭിമുഖീകരിക്കുവാൻ നിങ്ങളെക്കുറിച്ച് പിശാച് ഒരിക്കലും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അവൻ തന്നിരിക്കുന്ന ഒരു ധാരണയാണ്. യേശു ഭൂമിയിലായിരുന്നപ്പോൾ അവന് വിശന്നു, ക്ഷീണിച്ചു, അവൻ തളർന്നുറങ്ങി എന്നൊക്കെയുള്ള ഭാഗങ്ങൾ എടുത്ത് കാണിച്ചിട്ട് പറയും ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് അവൻ
പരീക്ഷിക്കപ്പെട്ടത്.
ഞാനും നിങ്ങളും പരീക്ഷിക്കപ്പെടുന്ന ഓരോ പാപത്തിന്റെ മുന്നിലും യേശുവിനും പരീക്ഷ ഉണ്ടായി എന്നുള്ളതാണ് സത്യം. ഒരിക്കൽ പോലും ആ പരീക്ഷയ്ക്ക് അവൻ വിധേയനായില്ല, ഏൽപ്പിച്ചു കൊടുത്തില്ല. ഈ കാര്യങ്ങളുടെ ഉപസംഹാരം എന്താണ്?
Like in a mathematics sum, you write one line and then you put the three dots and say, therefore.
കണക്കുകൾ സാധാരണ ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്കറിയാമല്ലോ, ഒരു പ്രസ്താവന, ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതിയതിനു ശേഷം താഴെ മൂന്ന് കുത്തുകൾ ഇടുമ്പോൾ അതിന്റെ അർത്ഥം therefore, അതുകൊണ്ട്. അതുകൊണ്ട് എന്താണ് നമ്മുടെ നിഗമനം?
Jesus was tempted in all points like us, therefore.
നമ്മെ പോലെ സകലത്തിലും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവും പരീക്ഷിക്കപ്പെട്ടു, അതുകൊണ്ട്.
Hebrews 2:18.
എബ്രായലേഖന രണ്ടാം അധ്യായത്തിന്റെ 18 സാധ്യമായിരിക്കുന്നു.
He was tempted in what he suffered, therefore. He's able to come to the aid of those who are tempted today.
ഇതുപോലുള്ളതായിരിക്കുന്ന ശക്തമായ ഒരു പ്രസ്താവനയാണ് അവിടെ. യേശു തന്നെ പരീക്ഷിതനായി ആ പരീക്ഷയിൽ അവൻ കഷ്ടം അനുഭവിച്ചു, അതുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിപ്പാൻ അവൻ ശക്തനാണ്.
What about can God help a man who's being tempted without being tempted like him?
പരീക്ഷിക്കപ്പെടുന്നതായിരിക്കുന്ന ഭൂമിയിലുള്ള ഒരു മനുഷ്യനെ ദൈവത്തിന് എങ്ങനെയാണ് ശരിയായ നിലയിൽ സഹായിക്കാൻ പറ്റുന്നത്? അവനെ പോലെ അവന്റെ പരീക്ഷ അവന്റെ പരിമിതികളിൽ അനുഭവിക്കാതെ ദൈവത്തിന് എങ്ങനെയാണ് യഥാർത്ഥത്തിൽ സഹായിക്കാൻ
കഴിയുന്നത്?
ഒരുപക്ഷെ നാം പറയുമായിരിക്കും, ദൈവം ദൈവമാണല്ലോ, ദൈവത്തിന് എന്താ ചെയ്യാൻ പറ്റാത്തത്? എന്നാൽ
it says here in verse 15 of chapter 4 that he can sympathize with our weakness because he was tempted like that.
എബ്രായർ 4:15 നാം കാണുന്നത് പോലെ, നാം ഇപ്പോൾ ശ്രദ്ധിച്ചത് പോലെ, നമ്മുടെ പോലെയുള്ള പരീക്ഷകളിൽ അവനും പരീക്ഷിക്കപ്പെട്ടതുകൊണ്ട് നമ്മോട് നമ്മുടെ പരീക്ഷകളിൽ സഹതാപം കാണിക്കാൻ കഴിയുന്ന ഒരുവനാണ് യേശു. അങ്ങനെയാണ് അവൻ സഹായിക്കുന്നത്.
I'll give you an example.
ഞാനൊരു ഉദാഹരണം പറയാം.
I don't believe there's any woman in the world who can fully understand how a man is tempted in the sexual area.
എന്റെ ഉത്തമ ബോധ്യം, ഒരു പുരുഷൻ ലൈംഗിക മേഖലയിൽ എങ്ങനെയാണ് പരീക്ഷിക്കപ്പെടുന്നതെന്നുള്ളത് 100% ഗ്രഹിക്കാൻ കഴിയുന്ന ഒരു സ്ത്രീയും ഭൂമിയിൽ
ഇല്ലെന്നാണ്.
ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം തികച്ചും അസാധ്യമായ കാര്യമാണ് ഈ കാര്യം മുഴുവൻ
മനസ്സിലാക്കുക.
കാരണം സൃഷ്ടിപ്പിൽ തന്നെ ഒരു പ്രത്യേക നിലയിലാണ് അവൾ സൃഷ്ടിക്കപ്പെട്ടത്. ആ പരീക്ഷ അതേ അളവിൽ അവൾ ഒരിക്കലും നേരിടുന്നില്ല. കണ്ണുകൊണ്ട് പാപകരമായ നിലയിൽ മോഹിക്കുക എന്നുള്ളത് മിക്കപ്പോഴും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു പരീക്ഷയല്ല, പുരുഷന്മാർക്കാണ്.
To a woman, if you lust with your eyes after a man, you have committed adultery with him.
കർത്താവ് സംസാരിച്ച വാക്കുകൾ നാം ഓർക്കുന്നുണ്ടല്ലോ. സ്ത്രീയെ നോക്കേണ്ടതിന് മോഹത്തോടെ നോക്കുന്നതിനെ കുറിച്ച് പുരുഷന്മാരോടാണ് അവൻ സംസാരിച്ചത്. ഒരിക്കലും ഒരു സ്ത്രീയോട് മറിച്ച് പറഞ്ഞില്ല ഒരു പുരുഷനെ നോക്കി മോഹിക്കുന്നതിന്റെ കാര്യം. അത് തന്നെ ഒരു ഉദാഹരണമാണ്.
If a woman wants to understand how a man is tempted in the sexual area, she must become a man.
ഏതെങ്കിലും ഒരു സ്ത്രീക്ക് ഒരു പുരുഷൻ ലൈംഗിക മേഖലയിൽ എങ്ങനെയാണ് പരീക്ഷിക്കപ്പെടുന്നത് എന്നുള്ളതിനെ കുറിച്ച് 100% വ്യക്തതയോടെ ഗ്രഹിക്കണമെന്നുവെങ്കിൽ അവൾ ഒരു പുരുഷനാകേണ്ട
ആവശ്യമുണ്ട്.
അങ്ങനെ ഒരു സ്ത്രീ ഒരു പുരുഷനായി അവന്റെ അതേ എല്ലാ പരീക്ഷകളിലേക്കും വന്നാൽ മാത്രമേ ഒരു പുരുഷൻ വിശുദ്ധ ജീവിതത്തിന് വേണ്ടി പോരാടുന്ന പോരാട്ടത്തെക്കുറിച്ച് സഹാനുഭൂതിയുള്ളവളായിരിക്കാൻ
കഴിയുള്ളൂ.
അങ്ങനെ ഒരു അനുഭവത്തിലൂടെ അവൾ കടന്നുപോയാൽ പുരുഷൻ നേരിടുന്ന പരീക്ഷയുടെ വിഷയത്തിലും കൂടുതൽ സഹതവിപ്പാൻ
കഴിയും.
ഏത് അളവിലുള്ളതായിരിക്കുന്ന നിർദ്ദേശങ്ങളും സിദ്ധാന്തങ്ങളും അനുഭവത്തിന് തുല്യമാകില്ല.
ഇൻ ദ സെയിം വേ
അതേ നിലയിൽ
എ റിച്ച് പേഴ്സൺ കാനോട്ട് അണ്ടർസ്റ്റാൻഡ് ദ സ്ട്രഗിൾസ് ഓഫ് എ പേഴ്സൺ ലിവിംഗ് ഇൻ എ സ്ലം ഓൺ 300 റുപ്പീസ് എ മന്ത് ഹൗ ഹി ട്രൈസ് ടു സർവൈവ് വിത്ത് ഹിസ് ഫാമിലി.
പ്രതിമാസം 300 രൂപ വരുമാനത്തിൽ ഒരു ചേരി പ്രദേശത്ത് ജീവിതവുമായി മല്ലടിക്കുന്ന ഒരു മനുഷ്യന്റെ പോരാട്ടത്തിന്റെ തീവ്രത ഒരിക്കലും ഒരു ധനികന് അവന്റെ മട്ടുപ്പാവിലിൽ നിന്ന് അറിയുവാൻ
കഴിയുകയില്ല.
ചേരി പ്രദേശങ്ങളിലെ ഏറ്റവും കഷ്ടം നിറഞ്ഞ അവസ്ഥയെക്കുറിച്ചുള്ള പടങ്ങളൊക്കെ കണ്ട് സഹാബൊക്കെ കാണിക്കാൻ കഴിഞ്ഞേക്കാം, എന്നാൽ അതൊന്നും പൂർണ്ണമല്ല. എന്നാൽ ഈ ധനികനായിരിക്കുന്ന മനുഷ്യൻ 300 രൂപ പ്രതിമാസ വരുമാനത്തിൽ ഒരു ചേരി പ്രദേശത്ത് പോയി അവരോടൊത്ത് താമസിക്കാൻ തീരുമാനിച്ചാൽ അത് തികച്ചും വ്യത്യസ്തമായിരിക്കുന്ന ഒരു അനുഭവമായിരിക്കും. ചില മനുഷ്യർ പറയുന്നത് അവർ പറയുന്നത് യേശു നമ്മെ പോലൊരു മനുഷ്യനായി പരിമിതപ്പെട്ടു എന്ന് നാം പറഞ്ഞാൽ ദൈവമായിരിക്കുന്ന യേശുവിന്റെ മഹത്വത്തെ നാം ഇടിച്ചു കളയുകയാണ്, അവനെ ചെറുതാക്കുകയാണെന്നാണ്. അങ്ങനെ അല്ലെന്ന് തെളിയിക്കാനായിട്ട് ഞാനൊരു ഉദാഹരണം പറയാം.
ദിസ് ഈസ് മൈ ഫേവറേറ്റ് എക്സാമ്പിൾ.
ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഈ വിഷയത്തിൽ ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ദൃഷ്ടാന്തമാണ്.
യു നോ വി ഹാവ് ഹാഡ് മെനി മിഷനറീസ് കം ഫ്രം വെരി വെൽത്തി വെസ്റ്റേൺ ലാൻഡ്സ് ടു കം ഹിയർ ടു പ്രീച്ച് ദി ഗോസ്പൽ ഓഫ് ജീസസ് ക്രൈസ്റ്റ്.
സമ്പന്നമായ പശ്ചാത്തല രാജ്യങ്ങളിൽ നിന്നും അനേകം മിഷനറിമാർ ദൈവത്തിന്റെ വചനം സുവിശേഷം പ്രസംഗിക്കുവാൻ ഇന്ത്യയിൽ വന്നതായി നമുക്കറിയാം.
Suppose a man from America came here to teach the poor people in the slums how to live on a limited income.
നമ്മുടെ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ചേരി പ്രദേശത്ത് വളരെ തുച്ഛമായ വരുമാനം കൊണ്ട് ജീവിക്കാൻ കഴിയുന്ന എങ്ങനെയാണെന്ന് പഠിപ്പിക്കുവാൻ അമേരിക്കയിൽ നിന്നൊരു ധനികനായ മനുഷ്യൻ വരുന്നെന്ന്
വിചാരിക്കുക.
അമേരിക്കയിൽ നിന്നുള്ള വലിയൊരു കോടീശ്വരൻ, വലിയ സമ്പന്നൻ, 300 രൂപ പ്രതിമാസ വരുമാനം കൊണ്ട് ഇവിടെ ജീവിക്കാൻ കഴിയും ഇന്ത്യയിൽ എന്ന് തെളിയിക്കാൻ ഇവിടെ പഠിപ്പിക്കാൻ
വരുന്നെന്നിരിക്കട്ടെ.
ഇന്ത്യയിലെ ബോംബെ പോലൊരു പട്ടണം എടുക്കുക, ഒരു ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ അവൻ വന്ന് താമസിച്ച് തന്റെ ഓരോ ദിവസത്തെയും ചെലവുകൾക്കായിട്ട് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പണം ചെലവഴിക്കുന്നു. അവന്റെ ഒരു നേരത്തെ ഭക്ഷണത്തിന് മിക്കവാറും 300 രൂപയിൽ
കൂടുതലാകും.
ഓരോ ദിവസവും ചില മണിക്കൂറുകൾ പോയിട്ട് ഈ ചേരി പ്രദേശത്ത് താൻ
ചെലവഴിക്കും. Wheat and rice and things like that, how to live on 300 rupees a month.
300 രൂപ കൊണ്ട് ഒരു ചെറിയ കുടുംബം മാത്രം കഴിയുന്നതാണല്ലോ പഠിപ്പിക്കേണ്ടത്. ഗോതമ്പിന് എത്ര രൂപ ചെലവഴിക്കണം, അരി വാങ്ങിക്കാൻ എത്ര രൂപ ചെലവഴിക്കണം, ഈ കാര്യങ്ങളൊക്കെ ഓരോ മണിക്കൂർ ഓരോ ദിവസവും പോയി പഠിപ്പിക്കുകയാണ്.
He can spend 2 years
there. 2 വർഷം ഇങ്ങനെ ഈ ഹോട്ടൽ താമസിച്ചുകൊണ്ട് ഈ ചേരി പ്രദേശത്തും സന്ദർശനം നടത്തി അവന് സമയം ചെലവഴിക്കാം.
You think any of the people in the slum will believe him?
നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ആ ചേരി പ്രദേശത്ത് ആരെങ്കിലും അവനെ കാര്യമായിട്ട് എടുക്കുമെന്നോ വിശ്വസിക്കുമെന്നോ?
It's all right for you to talk like this. You don't understand our situation.
അവരിൽ പലരും പറയും നിനക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വാചാലമായി സംസാരിക്കാൻ എളുപ്പമാണ്, പക്ഷേ ഞങ്ങളുടെ സാഹചര്യം, ഞങ്ങളുടെ അവസ്ഥ നിനക്ക്
അറിഞ്ഞു.
അടുത്ത വീട്ടിൽ താമസിക്കുന്ന തൊഴിലാളി രൂപ സമ്പാദിക്കുന്നത് പോലെ ഇഷ്ടിക ചുമന്ന് വിയർപ്പൊടുക്കി ചേരിയിലെ മറ്റു പലരെയും പോലെ ചില ദിവസങ്ങളിൽ പണിയില്ലാത്ത ദിവസങ്ങൾ. അവന്റെ ചുറ്റുപാടുമുള്ളതായിരിക്കുന്ന അയൽക്കാരെ പോലൊക്കെ അതുപോലെയുള്ള ഒരു വരുമാനം ഉള്ള, അതിൽ അല്പം പോലും വരുമാനം കൂടുതലില്ലാത്ത ഒരു മനുഷ്യനായി
താമസിക്കുന്നു.
മറ്റേ സ്നേഹിതന് ഒരു കുടുംബമുള്ളതുപോലെ അവനും കുടുംബമായി ചേരിയിൽ
താമസിക്കുകയാണ്.
ഏതാണ്ട് അതുപോലെയുള്ള ശരാശരി കുഞ്ഞുങ്ങളുള്ള ഒരു കുടുംബം അവനും
പുലർത്തണം.
മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ തന്നെ ഒരു ചെറിയ പൂര, ഒരു കുടില് അവനും ഉണ്ടാക്കുന്നു. വളരെ ചെറിയ ഒരു ചെറ്റക്കുടിലാണെങ്കിലും വളരെ വൃത്തിയോടുകൂടി ആ കുടിൽ സൂക്ഷിക്കുവാൻ ഈ വലിയ ധനികന് കഴിയുന്നു.
Lives very very simply to scrape by on this limited means.
വളരെ പരിമിതമായിരിക്കുന്ന ഈ മാസ വരുമാനം കൊണ്ട് കഷ്ടിച്ച് ജീവിച്ചു പോകുവാൻ തക്കവണ്ണം ഏറ്റവും ലളിതമായ നിലയിൽ ജീവിക്കുന്ന ഈ മനുഷ്യൻ.
Which of these two men can say to the slum dwellers, follow me?
നിങ്ങൾ ഉത്തരം പറയുമോ? ഞാൻ നിങ്ങളെ ചൂണ്ടിക്കാണിച്ച ഈ രണ്ട് ധനികരായ അമേരിക്കക്കാരിൽ ആർക്കാണ് ഈ ചേരി നിവാസികളോട് ചങ്കുറ്റത്തോടെ പറയുവാൻ കഴിയുന്നത്, എന്നെ അനുഗമിക്ക എന്ന്? വാഗുണ്ട് രണ്ടുപേർക്കും പറയാൻ വിഷമമൊന്നുമില്ല. എന്നാൽ ആർക്കാണ് വെല്ലുവിളിച്ചുകൊണ്ട് അങ്ങനെ പറയുവാനുള്ള ധാർമ്മിക അധികാരം? രണ്ടാമത് പറഞ്ഞ ആളിനെ ഉള്ളുവെന്ന് നമുക്കറിയാം. രണ്ടാമത്തെ ഒരു ചോദ്യം,
all of us are intelligent people, which of these two would you respect the more?
നിങ്ങളൊക്കെ ബുദ്ധിശാലികളായിരിക്കുന്ന ആളുകളാണെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞ ഈ രണ്ടുപേരിൽ ആരെയായിരിക്കും നിങ്ങൾ കൂടുതൽ ബഹുമാനിക്കുന്നത്?
Which one would you think is a more glorious human being?
ഈ രണ്ടുപേരിൽ ആരാണ് കുറച്ചുകൂടെ മഹത്വപൂർണനായിരിക്കുന്ന ഒരു മനുഷ്യൻ എന്നാണ് നിങ്ങൾ പറയുന്നത്?
The one who lives with a clean suit and tie in the 5-star hotel, or the one who lives with a dirty lungi in the shack?
പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വളരെ വിലപിടിപ്പുള്ളതായിരിക്കുന്ന എന്നാൽ വളരെ വൃത്തിയുള്ളതായിരിക്കുന്ന സൂട്ട് ധരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആ ധനികനായ മനുഷ്യനാണോ, അതോ തന്റെ ചെറ്റക്കുടിലാണെങ്കിലും വൃത്തിയുള്ളതായി അതിനെ സൂക്ഷിച്ച് അവിടെ മാതൃക കാണിക്കുന്ന ആരെയാണ് നിങ്ങൾ കൂടുതൽ മഹത്വമുള്ളവരായി കാണുന്നത്?
ഗ്ലോറി ഓഫ് ദി സെക്കൻഡ് പേഴ്സൺ ഈസ് ഫാർ ഗ്രേറ്റർ.
ആരും തലകുനിക്ക് സമ്മതിക്കുന്ന കാര്യമാണ്. രണ്ടാമത് പറഞ്ഞ ആളിന്റെ മഹത്വം ആദ്യത്തെ ആളിനേക്കാൾ എത്രയോ വലുതാണ്.
ഇഫ് ജീസസ് ഹാഡ് കം ടു എർത്ത് ഇൻ സം 5-സ്റ്റാർ ടൈപ്പ് ഓഫ് ഫ്ലഷ്, വിച്ച് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്, ദാറ്റ് വുഡ് okay, that would be good that he at least came to the earth, but he'd be like this millionaire who stayed in a 5-star hotel.
എന്നാൽ നമ്മളെ പോലുള്ളതായിരിക്കുന്ന മാംസരക്തങ്ങളല്ലാതെ എന്തോ വിശേഷപ്പെട്ടതായിരിക്കുന്ന അമാനുഷ ശക്തിയൊക്കെ ഉള്ള ഒരു ജഡത്തിൽ എനിക്ക് മനസ്സിലാകുന്നില്ല എങ്ങനെയാണ് അത് സാധ്യമെന്ന്. ഇനി എങ്ങനെ ആയിക്കൊള്ളട്ടെ, അങ്ങനെ ആയിരുന്നെങ്കിലും യേശു തമ്പുരാൻ ഭൂമി വന്നെന്നുള്ള കാര്യത്തിൽ നമുക്ക് സന്തോഷിക്കാം. പക്ഷെ അങ്ങനെയാണ് യേശു വന്നിരുന്നതെങ്കിൽ
that would be good.
നല്ല കാര്യമാണ്.
But when I saw that he became like me,
എന്നാൽ അവൻ അങ്ങനെയല്ല വന്നത്, മറിച്ച് എന്നെ പോലെ അരിഷ്ടതയിൽ ഒരു ചേരി നിവാസിയെ പോലെ പാപത്തിന്റെ ചെളിക്കുഴിയിൽ കിടക്കുന്ന എന്നെ പോലെ അവൻ ഭൂമിയിൽ വന്നു, എന്നാൽ പാപം ചെയ്തില്ല എന്നുള്ള സത്യം ഞാൻ ഗ്രഹിക്കുമ്പോൾ,
I tell you, when I first understood it, it brought tears to my eyes.
എന്റെ ക്രിസ്ത്യ ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ ദൈവിക സത്യം ഞാൻ ഗ്രഹിച്ചപ്പോൾ എന്റെ കണ്ണുകളെ ഈറണയിക്കുവാൻ അത് പര്യാപ്തമായിരുന്നു.
I said, Lord, I always knew you came to earth and loved me.
അന്ന് ഞാൻ പറഞ്ഞു, കർത്താവേ, നീ ഭൂമിയിൽ മനുഷ്യനായി വന്നെന്നും എന്നെ സ്നേഹിച്ചു എന്നുള്ളതും എനിക്ക് വർഷങ്ങളായി അറിയാമായിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞ ധനികനായ മനുഷ്യൻ ഇന്ത്യയിൽ വന്നു എന്നുള്ളത് വിശ്വസിക്കുന്ന പോലെ ഉള്ളൂ. അത് നല്ല കാര്യമാണ്. അവനും ചേരി നിവാസികളെ കുറിച്ച് അവന് പരിഗണനയുണ്ട്. എന്നാൽ ഈ സത്യം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ നനഞ്ഞ കണ്ണുകളോട് ഞാൻ പറഞ്ഞു, കർത്താവെ, നിനക്ക് എന്നോടുള്ള സ്നേഹം ഇത്രയധികമാണെന്നുള്ളത് ഞാൻ ഇപ്പോൾ മാത്രമാണ് ഗ്രഹിക്കുന്നത്.
teach me how to live clean.
പാപത്തിന്റെ ചേരി പ്രദേശത്ത് എന്നെ പാപമില്ലാതെ ജീവിക്കുവാൻ, ശുദ്ധനാക്കുവാൻ നീ പാപമില്ലാതെ ഇവിടെ വന്ന് ജീവിച്ചു എന്നുള്ളത് നിന്റെ സ്നേഹാധിക്യത്തെ വെളിപ്പെടുത്തുന്നല്ലോ.
You never once used your heavenly credit card as God. ഡ്യൂറിംഗ് യുവർ എർത്ലി ഡേ.
ദൈവം എന്നുള്ള നിലയിലുള്ള നിന്റെ സ്വർഗീയമായിരിക്കുന്ന ക്രെഡിറ്റ് കാർഡുകൾ, നിന്റെ സിദ്ധികൾ, നിന്റെ കഴിവുകൾ ഒരിക്കൽ പോലും ഇങ്ങനെ ജീവിപ്പാൻ ഉപയോഗിച്ചില്ല എന്നുള്ളത് എന്നെ ചിന്തിപ്പിക്കുന്നു.
യു യൂസ്ഡ് ഓൺലി വാട്ട് ഐ കൻ ഹാവ് ഓൾസോ.
എന്റെ പരിമിതമായിരിക്കുന്ന ജീവിതത്തിൽ എനിക്ക് കയ്യെത്തി പിടിക്കുവാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രം ഉപയോഗിച്ചാണല്ലോ കർത്താവെ നീ ഇവിടെ ജീവിച്ചത്.
സിൻസ് ഹി വാസ് ടെംപ്റ്റഡ്, ഹീബ്രൂസ് 2:18.
എബ്രായ 2:18 നാം കണ്ടതുപോലെ നമുക്ക് തുല്യനായി അവൻ പരീക്ഷിക്കപ്പെട്ടതുകൊണ്ട് നാം പരീക്ഷിക്കപ്പെടുമ്പോൾ നമ്മെ സഹായിപ്പാൻ ഓടിയെത്തുവാൻ സഹതപ്പാൻ യേശുവിന് കഴിയും.
Do you think his glory became less when I saw that in my eyes?
ഈ സത്യം കാണുവാൻ എന്റെ ഹൃദയ കണ്ണുകൾ തുറന്നപ്പോൾ യേശുവിന് എന്റെ മനസ്സിലുള്ള മഹത്വം കുറഞ്ഞുവെന്നാണോ നിങ്ങൾ
വിചാരിക്കുന്നത്?
അവന്റെ മഹത്വം എന്റെ ഹൃദയത്തിൽ അത്യധികം വർദ്ധിച്ചു എന്നുള്ളതാണ് സത്യം.
Do you think I loved him less after that?
അതിനുശേഷം ഞാൻ കർത്താവിനെ കുറച്ച് മാത്രമേ സ്നേഹിച്ചുള്ളെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്?
I worshiped him less, I worshiped him more.
ഞാൻ അവനെ ആരാധിക്കുന്നതിൽ കുറവ് വരുത്തി നിങ്ങൾ കരുതുന്നുണ്ടോ? ഞാൻ അവനെ അധികം ആരാധിക്കുവാൻ അന്ന് മുതൽ തുടങ്ങി.
Which of these two Americans will that slum dweller love more?
ചേരി നിവാസിയായിരിക്കുന്ന സ്നേഹിതൻ, ഈ രണ്ട് അമേരിക്കക്കാരിൽ ആരെയായിരിക്കും കൂടുതൽ സ്നേഹിക്കുന്നത് നിങ്ങൾ പറഞ്ഞു.
Why is it you don't love the Lord Jesus more? Here is the answer.
കർത്താവായ യേശുക്രിസ്തുവിനെ നിങ്ങളിപ്പോൾ ഉള്ളതിനേക്കാൾ അധികം സ്നേഹിക്കുന്നില്ലെന്ന് വരികില്ല. അതിന്റെ ഉത്തരം നാം ഇപ്പോൾ ചിന്തിക്കുന്ന കാര്യത്തിലുണ്ട്.
You haven't understood the depths to which he came to save you.
നിങ്ങളെ രക്ഷിപ്പാൻ, എന്നെ രക്ഷിപ്പാൻ അവൻ എത്രയധികം താഴ്ചയിലേക്ക് വന്നു എന്നുള്ളത് അതിന്റെ ആഴം നിങ്ങൾ കണ്ടിട്ടുണ്ട്.
Why is it you keep saying how can we live this life? This is impossible.
ഇങ്ങനെ ഒരു ജീവിതം എങ്ങനെ സാധ്യമാണ്? ഇത് അസാധ്യമാണെന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ കാരണം എന്താണ്?
Because you have not seen that Jesus came like you.
യേശു നിന്നെ പോലെ നിന്റെ പരിമിതികളിൽ ഈ ഭൂമിയിൽ വന്നു എന്നുള്ള സത്യം നീ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ്.
We know that it's not an easy thing to live a holy life.
ഒരു വിശുദ്ധമായ ജീവിതം ഭൂമിയിൽ നയിക്കുക എന്നുള്ളത് എളുപ്പമല്ല എന്ന് നമുക്കറിയാം.
But there is a secret.
എന്നാൽ അങ്ങനെ ഒരു ജീവിതം സാധ്യമാകുന്നതിന് ഒരു രഹസ്യമുണ്ട്.
A secret means not something that can be shouted through the mic.
രഹസ്യം എന്ന് പറഞ്ഞാൽ ഒരു മൈക്രോഫോണിൽ കൂടെ വിളിച്ചു പറയാൻ കഴിയാത്തതെന്നാണല്ലോ അതിന്റെ അർത്ഥം.
Let me read that to you. 1 Timothy 3:16.
ആ രഹസ്യം തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. തിമൊഥെയൊസ് എഴുതിയ 1 ലേഖനം 3:16.
Great is the secret of godliness.
ദൈവഭക്തിയുടെ മർമ്മം വളരെ വലുതാകുന്നുവെന്നാണ് അവിടെ നാം വായിക്കുന്നത്.
The secret of the Lord, Psalm 25 says, is to those who fear him.
25 സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെ ഒരു വചനം കാണുന്നുണ്ട്, യഹോവയുടെ സഖിത്വമെന്നാണ് മലയാള പരിഭാഷ. രഹസ്യം എന്നു അർത്ഥമുണ്ട്. യഹോവയുടെ രഹസ്യങ്ങൾ അവനെ ഭയപ്പെടുന്നവർക്കാണ് അവൻ നൽകുന്നത്.
If you fear God in your life, like I said last night, God will whisper his secrets into your ears.
കഴിഞ്ഞ രാത്രിയിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ നിങ്ങളുടെ രഹസ്യ ജീവിതത്തിൽ, ഹൃദയത്തിൽ നിങ്ങൾ ദൈവത്തെ ഭയപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിശ്ചയമായും അവൻ തന്റെ ദൈവിക രഹസ്യങ്ങൾ നിങ്ങളുടെ ചെവികളിൽ
മന്ത്രിക്കുന്നതാണ്.
എന്നാൽ ദൈവത്തെ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾ ഭയപ്പെടുന്ന ഒരു വ്യക്തി അല്ലെന്ന് വരികില്, പരസ്യമായി വിളിച്ചു പറയാവുന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ അറിയുള്ളൂ. ദൈവത്തിന്റെ രഹസ്യങ്ങൾ നിങ്ങൾക്ക് മറഞ്ഞിരിക്കും.
I may tell my wife certain secrets which I won't tell all of you.
ഞാൻ എന്റെ ഭാര്യയോട് ചില രഹസ്യങ്ങൾ പറഞ്ഞെന്നിരിക്കും, നിങ്ങളോട് പറയുവാൻ എനിക്ക്
താല്പര്യമില്ല.
അങ്ങനെയുള്ള രഹസ്യങ്ങൾ ഞാൻ ഒരിക്കലും പരസ്യമായി വിളിച്ചു പറയാറില്ല.
Those are secrets between me and my wife.
ഞാനും എന്റെ ഭാര്യയും ഞങ്ങളുടെ ബന്ധത്തിലുള്ളതായിരിക്കുന്ന രഹസ്യങ്ങളായിരിക്കും അത്.
I've got another marriage to Jesus Christ.
യേശുക്രിസ്തുവുമായി വേറൊരു വിവാഹ ബന്ധത്തിൽ ഞാൻ ഏർപ്പെട്ടിരിക്കുകയാണ്.
He's the husband and I'm the wife.
ഈ ബന്ധത്തിൽ അവൻ എന്റെ തലയാണ്, എന്റെ മണവാളനാണ്, ഞാൻ അവന്റെ
കാന്തയാണ്.
എന്റെ മണവാളനായ കർത്താവ് മറ്റുള്ളവരോട് പറയുവാൻ കൂട്ടാക്കാത്ത പല രഹസ്യങ്ങളും എന്റെ ചെവിയിൽ
മന്ത്രിക്കുന്നു.
നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തി ഈ മണവാളനായ കർത്താവിന്റെ മണവാട്ടിയാണെങ്കിൽ ഈ രഹസ്യങ്ങൾ അവൻ നിങ്ങളുടെ ചെവിയിലും
മന്ത്രിക്കും.
തിമൊഥെയൊസിന്റെ 1:16 നാം വായിച്ചതാണ്, ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാകും വണ്ണം വലിയതാണ്.
What is it?
എന്താണ് ഈ ദൈവഭക്തിയുടെ മർമ്മം?
He came in our flesh.
16 വാക്യത്തിന്റെ ആരംഭത്തിൽ നാം വായിക്കുന്നു, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു.
He came into this slum.
ഈ ചേരി പ്രദേശത്തേക്ക്, നമ്മുടെ ജഡമാകുന്ന ഇതേ നിലയിൽ അവൻ വന്നു.
Next sentence in one translation, he was pure in his spirit.
ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു എന്ന് നമ്മുടെ മലയാള ബൈബിൾ പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന മറ്റൊരിടത്ത് അർത്ഥം ഇതാണ്, ആത്മാവിൽ നിർമ്മലനായിട്ട് അവൻ ജീവിച്ചു.
Or, അല്ലെങ്കിൽ ഹോളി സ്പിരിറ്റ് ഡിക്ലെയർഡ് ഹിം പ്യുവർ.
ഇതേ പരിഭാഷ തന്നെ ഉപയോഗിച്ചാൽ ആത്മാവ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവൻ നിർമ്മലനാണ് എന്ന് പ്രഖ്യാപിച്ചു.
Men declaring us pure has no value.
മനുഷ്യർ നമ്മെ നിർമ്മലരെന്ന് പ്രഖ്യാപിക്കുന്നതിന് വലിയ വിലയൊന്നുമില്ല.
He came in the flesh.
അവൻ ജഡത്തിൽ വന്നു.
Said no sin.
ജഡത്തിൽ വന്ന് യേശുവിനെ കുറിച്ച് പരിശുദ്ധാത്മാവ് സാക്ഷീകരിച്ചു, പാപമില്ലാത്ത നിർമ്മലനായിരിക്കും.
That is the secret of godliness.
ദൈവഭക്തിയുടെ രഹസ്യം എന്ന് പറയുന്നത് ഇതാണെന്നാണ് തിരുവചനം പറയുന്നത്.
Who is interested in that?
ആരാണ് ഈ രഹസ്യം അറിയുന്നതിൽ ഈ ജീവിതത്തിൽ ആർക്കാണ്
താല്പര്യം?
ദൈവഭക്തിയുള്ള ഒരു ജീവിതത്തിന് വേണ്ടി അത്യധികമായിട്ട് വാഞ്ചിക്കുന്ന ആരുണ്ടോ അവർക്കാണ് ഈ രഹസ്യത്തിന്റെ ആവശ്യം. ഈ തലമുറയിലും വളരെ ചുരുക്കം പേര് അങ്ങനെയുള്ള ജീവിതം ആഗ്രഹിക്കുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം. പഴയ നിയമത്തില് ശമൂവേലിന്റെ പുസ്തകത്തിൽ നാം കാണുന്ന ഹന്നായ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഒരു ആൺ പൈതലിന് ലഭിക്കുവാൻ എത്രയധികം അവൾ ആഗ്രഹിച്ചു. അനേക വർഷങ്ങൾ മുടങ്ങാതെ ദൈവാലയത്തിൽ വന്ന് കണ്ണുനീരോടെ കരഞ്ഞ് ഒരു മകനു വേണ്ടി പ്രാർത്ഥിച്ച ഹന്ന.
There are some women like that today, but I know other childless women who are quite happy to be childless.
കുഞ്ഞുങ്ങളില്ലാത്ത ചില സ്ത്രീകളെ എനിക്കിന്നും അറിയാം. അവരുടെ കണ്ണ് തോരുന്നില്ല, അവരുടെ ഹൃദയത്തിന്റെ കരച്ചിൽ അവസാനിക്കുന്നില്ല. പക്ഷെ കുഞ്ഞുങ്ങളില്ലാത്ത മറ്റ് ചില സ്ത്രീകളെങ്കിലും എനിക്കറിയാം, അവർക്കത് വിഷയമേ അല്ല.
Hannah was so desperate in her prayer that the high priest thought she was drunk.
പുരോഹിതനായിരിക്കുന്ന ഏലിക്ക് പോലും ഇവൾ മദ്യപിച്ചിരിക്കുന്നു എന്ന് തോന്നുമാറ് അത്രയധികം വ്യാകുലത്താൽ കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവളുടെ കരച്ചിലിനും അവളുടെ യാതനയ്ക്കും മുടക്കം വന്നില്ല. നിങ്ങൾ എത്ര പേര് പാപത്തിന്റെ മേൽ ജയമുള്ളതായിരിക്കുന്ന ഒരു ജയജീവിതത്തിനായിട്ട് ഈ വിധത്തിൽ ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്?
The Lord says, you will seek me and you will find me when you search for me with all your heart.
കർത്താവ് നമ്മോട് പറയുന്ന വചനത്തിന് ഇന്നും മാറ്റമില്ല. നിങ്ങൾ ജാഗ്രതയോടെ മുഴുവൻ ഹൃദയത്തോടും എന്നെ അന്വേഷിച്ചാൽ നിങ്ങൾ എന്നെ കണ്ടെത്തും എന്നുള്ളതാണ്.
Hebrews 11 says God is a rewarder for those who diligently seek him.
എബ്രായലേഖനം 11-ാം അധ്യായത്തിൽ നാം കാണുന്നത് അതുതന്നെയാണ്. ദൈവം തന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം നൽകുന്നവനാണ് എന്നുള്ള സത്യം.
God never rewards lazy people.
മടിയരായിരിക്കുന്ന അന്വേഷകരെ ദൈവം ഒരിക്കലും പ്രതിഫലം നൽകി ബഹുമാനിക്കുകയില്ല.
The person who lazily reads the scriptures never understands anything even in the scriptures.
അലക്ഷ്യമായ മനോഭാവത്തോടെ തിരുവചനം വായിച്ചു പോകുന്ന ഒരുവന് ദൈവം തന്റെ അനുഗ്രഹങ്ങളെ നൽകുകയില്ല, രഹസ്യങ്ങളെ
വെളിപ്പെടുത്തുകയില്ല.
ആത്മാർത്ഥതയോടെ ശുഷ്കാന്തതയോട് ദൈവത്തെ അന്വേഷിക്കുന്നവർക്കാണ് ദൈവം തന്റെ ഭക്തിയുടെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. എബ്രായലേഖനം 5-ാം അധ്യായത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. നമുക്കിപ്പോൾ അല്പം കൂടെ വ്യക്തതയോടെ കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല.
7 in the days of his flesh.
7-ാം വാക്യത്തിൽ നാം കാണുന്നത് തന്റെ ഐഹിക ജീവിതകാലത്ത് ജഡത്തിൽ താൻ ജീവിച്ചിരുന്ന നാളുകളിൽ അവൻ പ്രാർത്ഥിച്ചു.
With loud crying and tears.
ഉറച്ച നിലവിളിയോട് കണ്ണുനീരോടും കൂടി അവൻ പ്രാർത്ഥിച്ചു.
To be saved from death.
മരണത്തിൽ നിന്ന് രക്ഷിക്കണം, അതായിരുന്നു പ്രാർത്ഥനയുടെ ഉദ്ദേശം.
The Bible speaks of two types of death, spiritual death, physical death.
ദൈവത്തിന്റെ വചനം രണ്ട് തരത്തിലുള്ള മരണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, ശാരീരിക മരണവും ആത്മീക മരണവും.
God told Adam, the day you eat, you will die.
ആദാമിനോട്
ദൈവം
പറഞ്ഞ വാക്ക് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നുന്ന നാളിൽ നീ മരിക്കും. ആത്മീകമായും ശാരീരികമായും അത് ശരിയായിരുന്നു.
Which death was Jesus praying to be saved from here?
ഇവിടെ നാം വായിക്കുന്ന ഈ വാക്യത്തിൽ ഏതു വിധത്തിലുള്ള മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കണമെന്നാണ് യേശു പിതാവിനോട് പ്രാർത്ഥിച്ചത്?
Save me from spiritual death or save me from physical death? Which was he praying?
നിങ്ങൾ മറുപടി പറഞ്ഞാട്ടെ, യേശുവിനെ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയിലെ കരച്ചിലിന്റെ രഹസ്യം എന്തായിരുന്നു? പിതാവേ, ആത്മീക മരണത്തിൽ നിന്ന് രക്ഷിക്കണം എന്നുള്ളതായിരുന്നു, അതോ ശാരീരികമായ മരണം ഒഴിവാക്കണം എന്നുള്ളതായിരുന്നു?
You find the answer in the same verse.
ഈ വാക്യം ശ്രദ്ധിച്ച് വായിച്ചാൽ ഉത്തരം അവിടെ തന്നെ ഉണ്ട്.
His prayer was heard.
ഉത്തരം ലഭിക്കുകയും ചെയ്തു എന്നാണ് ഒടുവിൽ എഴുതിയിരിക്കുന്നത്. യേശുവിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടി എന്നാണ് അവിടെ നാം വായിക്കുന്നത്.
Which death was he saved from?
അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞാട്ട് ഏത് മരണത്തിൽ നിന്നാണ്, ശാരീരിക മരണത്തിൽ നിന്നാണോ ആത്മീക മരണത്തിൽ നിന്നാണോ യേശുവിന് വിടുതൽ ലഭിച്ചത്? ശാരീരികമായ മരണത്തിൽ നിന്നും യേശു വിടുവിക്കപ്പെട്ടില്ല എന്നാണ്
പറഞ്ഞത്.
അങ്ങനെയുള്ളതായിരിക്കുന്ന ക്രൂശ് മരണത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടണമെന്ന് ഒരിക്കൽ പോലും ഞാൻ പ്രാർത്ഥിച്ചില്ല. ഒരുപക്ഷെ നാം ആ നിലയിൽ പ്രാർത്ഥിക്കുന്നു വന്നേക്കാം. എന്നാൽ യേശു ഒരിക്കലും ഭൂമിയിൽ വെച്ച് അങ്ങനെ പ്രാർത്ഥിച്ചില്ല. മരിക്കുവാൻ വേണ്ടി ഭൂമിയിൽ വന്നവനാണ്. അവന്റെ വരവിന്റെ ഉദ്ദേശം അതായിരുന്നു.
What he prayed was to be saved from spiritual death.
ആത്മീക മരണത്തിൽ നിന്ന് തന്നെ പിതാവ് രക്ഷിക്കണം, ഇതായിരുന്നു തന്റെ കണ്ണുനീരിന്റെ നിലവിളി.
Father, don't let me ever sin.
പിതാവേ, ഒരിക്കലെങ്കിലും പാപം ചെയ്യുവാൻ എനിക്കിടയാകരുത്.
വൈ?
എന്തുകൊണ്ട്?
ജെയിംസ് 1 സേസ് വെൻ സിൻ വെൻ ഇറ്റ് ഈസ് ഫിനിഷ്ഡ് ബ്രിംഗ്സ് ഡെത്ത്.
യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിൽ നാം കാണുന്നത് പോലെ പാപം മുഴുക്കുമ്പോൾ പാപത്തിന്റെ അനന്തരഫലം മരണമാണ്.
Jesus said, I don't want it.
യേശു പിതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞതാണ്, പിതാവേ എനിക്കത് വേണ്ട, ആ മരണത്തിൽ എന്നെ രക്ഷിക്കണം.
That means a break of fellowship with the Father. He didn't want that.
ആത്മിക മരണം എന്ന് പറഞ്ഞാൽ അതിനോട് അർത്ഥമാക്കുന്നത് പിതാവുമായുള്ള ബന്ധത്തിന് വിച്ഛേദനമാണ്.
Jesus' greatest longing in life was to remain in fellowship with the Father at all times.
ഭൂമിയിൽ ജീവിച്ചിരുന്ന നാളുകളിൽ യേശു കർത്താവിന്റെ ഹൃദയത്തിന്റെ ഏറ്റവും ഉൽക്കടമായിരിക്കുന്ന ആഗ്രഹം പിതാവുമായിട്ടുള്ള ആ കൂട്ടായ്മ ബന്ധം മുറിയാതെ പാപം ചെയ്യാതെ ആ ബന്ധത്തിൽ അവസാനം വരെ ജീവിക്കും.
I want to say to all of you,
നിങ്ങൾ എല്ലാവരോടും ഞാൻ ഇക്കാര്യം പറയട്ടെ,
if that is your greatest longing in life, you will very quickly walk as Jesus walked.
നിങ്ങളുടെ ജീവിതത്തെ ഭരിക്കുന്ന ഏറ്റവും ശക്തമായിരിക്കുന്ന ആഗ്രഹം അതാണെന്ന് വരികില് അനേക പാപങ്ങളിൽ നിങ്ങൾ വളരെ വേഗത്തിൽ സ്വാതന്ത്ര്യം പ്രാപിക്കും.
എന്നാൽ your greatest longing in life is to make money, you may never walk as Jesus walked.
എന്നാൽ പണം എങ്ങനെയെങ്കിലും സമ്പാദിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഹൃദയത്തിന്റെ വലിയ താല്പര്യം എന്ന് വരികില് യേശു നടന്നതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ നടക്കില്ല.
Your greatest longing is to live a comfortable life and get on in the world.
സുഖപ്രദമായി
listen to messages, but you'll never walk as Jesus walked.
സുഖപ്രദമായിരിക്കുന്ന ഒരു ജീവിതം, ഭൂമിയിൽ ഒരു നല്ല നേട്ടം കൊയ്യുന്ന ജീവിതം, ഇതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് വരികില് ഒരുപക്ഷെ ഒരിക്കലും നിങ്ങൾക്ക് അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് വരുവാൻ
കഴിയും.
അതുകൊണ്ടാണ് മിക്കപ്പോഴും ദൈവവചനത്തിന്റെ സത്യമായ ഉപദേശങ്ങൾ പോലും നിങ്ങൾ മനസ്സിലാക്കാത്തത്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം ഈ കാര്യം
വ്യക്തമാക്കുന്നുണ്ട്.
എത്ര അത്ഭുതകരമായിരിക്കുന്ന ഒരു വാഗ്ദത്തമാണ് കർത്താവായ യേശു ഇവിടെ പറയുന്നത്.
Of how to understand correct doctrine.
ഉപദേശ വിഷയങ്ങൾ സംബന്ധിച്ച് അനേകർ ചിന്താകുഴപ്പത്തിലായിരിക്കുന്നല്ലോ. ശരിയായ ഉപദേശം എന്താണെന്നുള്ളത് മനസ്സിലാക്കുവാനുള്ള രഹസ്യം യേശു യോഹന്നാൻ 7:17 നമ്മോട്
പറഞ്ഞിരിക്കുന്നു.
ഇത് എല്ലാവർക്കും ബാധകമാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും ഒരു മനുഷ്യൻ, ആർക്കും ബാധകമായിരിക്കുന്ന സത്യമാണ്.
If anyone in the whole world wants desperately to do God's will, he will definitely know the doctrine, whether this is from God or some human teaching.
വനിടം വാക്യം ദോഷിച്ചു വായിച്ചാൽ അത് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാകും. അവന്റെ എന്ന് പറഞ്ഞാൽ പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഈ നിലയിൽ എത്രയധികമായി ഇച്ഛിക്കുന്ന ആരാണോ അങ്ങനെയുള്ളവർക്ക് ഉപദേശം ദൈവത്തിൽ നിന്നാണോ അല്ലയോ എന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാകും.
How many people do you think even among believers are desperate to do the will of God?
എന്നാൽ ഞാൻ ചോദിക്കട്ടെ, വിശ്വാസികളെന്ന് അഭിമാനിക്കുന്നവരിൽ തന്നെ എത്ര പേരുണ്ട് ദൈവത്തിന്റെ ഇഷ്ടം എന്തു വില കൊടുത്തും ചെയ്തേ മതിയാകൂ എന്ന് നിർബന്ധമുള്ളവർ? മിക്ക വിശ്വാസികളും മീറ്റിംഗുകൾക്കൊക്കെ പോകാനും നല്ല പ്രസംഗങ്ങൾ കേൾക്കാനും ഒരുമാതിരിപ്പെട്ട ഒരു സാധാരണ ക്രിസ്ത്യ ജീവിതം നയിക്കാനും അതവർക്ക് അത്രയൊക്കെ താല്പര്യമുള്ളൂ.
I think we will discover when we stand before the Lord that lots and lots of believers never fulfilled God's perfect will in their life.
കർത്താവിന്റെ സന്നിധിയിൽ ഒരു ദിവസം നിൽക്കുമ്പോൾ നിശ്ചയമായി നാം കണ്ടെത്തും ഭൂമിയിൽ ക്രിസ്ത്യാനികൾ എന്ന് പേരെടുത്ത് ജീവിച്ച അനേകായിരങ്ങൾ ദൈവം അവരെ കുറിച്ച് ഉദ്ദേശിച്ചിരുന്നതായിരിക്കുന്ന ജീവിതത്തിൽ എത്തിച്ചേർന്നില്ല.
Because they didn't have a desperate desire to do God's will.
ദൈവത്തിന്റെ ഇഷ്ടം എന്ത് വില കൊടുത്തും ജീവിതത്തിൽ നടക്കണം എന്നുള്ള നിർബന്ധം അവർക്കില്ലാതിരുന്നു. അതുകൊണ്ടാണ് ദൈവിക സത്യങ്ങൾ, ദൈവിക ഉപദേശങ്ങൾ എന്താണെന്നുള്ളതും അവർ ഗ്രഹിക്കാതെ
പോയത്.
സത്യം എപ്പോഴെങ്കിലും അവർ കേട്ടെങ്കിൽ തന്നെയും അവർ ധരിച്ചുപോയി അത് ദുരുപദേശമാണെന്ന്.
ഇബ്രാഹിം
5-ാം അധ്യായത്തിലേക്ക് നമുക്ക് വീണ്ടും മടങ്ങി വരാം.
ഹൗ ഡെസ്പറേറ്റ് വാസ് ജീസസ് നെവർ ടു സിൻ.
ഒരിക്കൽ പോലും പാപം ജീവിതത്തിൽ സ്പർശിക്കരുത്. ഈ വിഷയത്തിൽ യേശു എത്ര ഉത്കടമായ നിലയിൽ ആഗ്രഹിച്ചിരുന്നു.
It says he prayed with loud crying and tears that he might overcome in that battle.
ഈ പോരാട്ടത്തിൽ തൻ ജയാളിയായി തീരണം, ഇതിനുള്ള സഹായത്തിനായിട്ട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ പ്രാർത്ഥിച്ച, അഭയാചന കഴിച്ച യേശുവിനെയാണ് നാം കാണുന്നത്.
I want to ask an honest reply from all of you here.
എന്നെ കേൾക്കുന്ന എല്ലാവരിൽ നിന്നും സത്യസന്ധമായ ഒരു മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ.
When was the last time you prayed with loud crying and tears?
ഇതേ നിലയിൽ ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടി നിങ്ങൾ ഏറ്റവും ഒടുവിൽ ദൈവത്തോട് പ്രാർത്ഥിച്ച സമയം എന്നായിരുന്നു. നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രാർത്ഥനയുടെ ആവശ്യമില്ല, യേശുവിനേക്കാളും നിങ്ങൾ കുറച്ചുകൂടെ മെച്ചമായ സ്ഥിതിയിലാണെന്ന്?
Was he weaker than you that he needed to pray like that? But you're a strong fellow, you don't need such prayers.
നിങ്ങളിൽ പലരെക്കാളും കർത്താവ് ബലഹീനനായിരുന്നു, അവൻ അങ്ങനെ ഉറച്ച നിലവിളിയോടെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കേണ്ടി വന്നു, നിങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. ശരിയാണോ ഇത്?
No wonder he never sins, but you sin daily.
എന്നാൽ ഇങ്ങനെ പ്രാർത്ഥിച്ച കർത്താവായ യേശു ഒരിക്കൽ പോലും പാപം ചെയ്തില്ല. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ദിവസം തോറും നിങ്ങൾ പാപത്തിൽ വീഴുന്നു, ഇതിൽ ഒരു അത്ഭുതവുമില്ല.
And instead of taking the blame yourself, you say, who can live like this?
ഈ പരാജയത്തിന്റെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുവാൻ തയ്യാറാകാതെ ആർക്ക് ഈ നിലവാരത്തിൽ ജീവിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് നിങ്ങൾ രക്ഷപ്പെടാൻ ശ്രമിക്കുക.
And when you hear it, some of you may call this a wrong option.
ഇങ്ങനെ ഒരു ജീവിതം സാധ്യമാണെന്ന് ആരെങ്കിലും പറയുന്നത് കേട്ടാൽ തന്നെ നിങ്ങൾ പറയുമായിരിക്കും ഇത് ദുരുപദേശമാണെന്ന്.
You just think logically for a moment.
യുക്തിപൂർവമായിട്ട് ഒരു നിമിഷം നിങ്ങൾ ചിന്തിക്കുക.
Who will be more disturbed if you get victory over sin? Will God be disturbed if you get victory over sin, or will the devil be disturbed?
ഈ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയുക. നിങ്ങൾക്ക് പാപം ചെയ്യാത്ത ഒരു ജയജീവിതം ലഭ്യമായി കഴിഞ്ഞാൽ ദൈവമായിരിക്കുമോ പിശാചായിരിക്കുമോ കൂടുതൽ അസ്വസ്ഥനാകുന്നത്?
So who do you think is stirring you to make you think this is a wrong doctrine?
ഇത് അസാധ്യമായ കാര്യമാണ്, വചനത്തിലില്ലാത്ത തെറ്റായ ഉപദേശമാണ് എന്നൊക്കെ ചിന്തിക്കാനും പ്രതികരിക്കാനും നിങ്ങളെ അസ്വസ്ഥരാക്കുന്നത് ആരായിരിക്കും?
I have no doubt in my mind who it is.
എന്റെ മനസ്സിൽ അത് ആരാണെന്നുള്ളതിനെ കുറിച്ച് അശേഷം സംശയമില്ല.
Same old deceiver of the world who came into the Garden of Eden.
ഏദൻ തോട്ടത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വന്ന ആ പഴയ വഞ്ചകനായിരിക്കുന്ന സാത്താൻ തന്നെയാണ് ഈ ചിന്തയുടെയും പുറകിൽ.
You know, crying and tears are a symbol of weakness.
കരച്ചിലും കണ്ണുനീരും ബലഹീനതയുടെ ലക്ഷണമാണെന്ന് നമുക്കറിയാം.
Women crying and all is pretty frequent, but when a man begins to cry loudly with tears, you really feel something is wrong.
സാധാരണഗതിയിൽ സഹോദരിമാർ സ്ത്രീകൾ വളരെ വേഗത്തിൽ കരയുന്നവരാണല്ലോ. എന്നാൽ പുരുഷന്മാരിൽ ആരെങ്കിലും ആ നിലയിൽ വെറുതെ കരയുകയല്ല, ഉറച്ച നിലവിളിയോടെ കണ്ണുനീരോടെ കരയുന്നത് കണ്ടാൽ എന്തോ കാര്യമായിരിക്കുന്ന പ്രതിസന്ധി ഉണ്ടെന്ന് നമുക്ക്
ഉറപ്പാക്കാം.
യേശു ആ നിലയിൽ പ്രാർത്ഥിച്ചു എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഈ വചനം സത്യമാണെന്ന് നിങ്ങൾ
വിശ്വസിക്കുന്നു.
നിങ്ങളുടെ ജീവിതവും യേശുവിന്റെ ജീവിതവുമായി താരതമ്യപ്പെടുത്തിയിട്ട് ഒരിക്കലെങ്കിലും നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ല, അല്ലെങ്കിൽ ദീർഘനാളായി അങ്ങനെ പ്രാർത്ഥിക്കുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഉറച്ച നിലവിളി എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ശബ്ദം എത്ര ഉച്ചത്തിലാണെന്നല്ല ഞാൻ
പറഞ്ഞത്.
നിങ്ങളുടെ വാതുറന്നൊരു വാക്കുപോലും മറ്റുള്ളവർ കേൾക്കാനിടയാകാതെ നിങ്ങളുടെ ആത്മാവിൽ ഉറച്ച നിലവിളിയുള്ളവരായി ചില സമയങ്ങളിൽ നിങ്ങൾക്കായിരിക്കാൻ
കഴിയും.
എന്നെ സംബന്ധിച്ചിടത്തോളം നിരവധി സന്ദർഭങ്ങളിൽ മറ്റൊരു മനുഷ്യനും കേട്ടില്ലെങ്കിലും എന്റെ ആത്മാവിൽ നിന്ന് നിലവിളിയുടെ ശബ്ദം ഉയർന്നിട്ടുണ്ട്.
യൂഷ്വലി ഇൻ ദ മിഡിൽ ഓഫ് ദ നൈറ്റ് വെൻ ഐ വേക്ക് അപ്പ്.
മിക്കപ്പോഴും രാത്രിയുടെ യാമങ്ങളിൽ ഞാൻ ഉണരുന്ന സന്ദർഭങ്ങളിൽ ദൈവനോട് സംസാരിക്കുമ്പോൾ ഈ നിലയിൽ കരഞ്ഞിട്ടുണ്ട്.
മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്,
എന്റെ സഹോദരി സഹോദരന്മാർ,
ആർ യു സീരിയസ് അബൌട്ട് ഫോളോയിങ് ജീസസ് ഓർ ജസ്റ്റ് പ്ലേയിങ് ദ ഫൂൾ?
യേശുവിനെ അനുഗമിക്കുന്ന കാര്യം നിങ്ങൾ ഗൗരവപൂർണമായി എടുത്തിട്ടുണ്ടോ, അതോ നിങ്ങൾ ഇതൊക്കെ ഒരു തമാശയായിട്ടാണോ കാണുന്നത്?
Some of you may be hearing these things for the very first time in your life.
ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കാം ഈ കാര്യങ്ങളെ കുറിച്ച് കേൾക്കുന്നത്.
Thank God you came this morning.
ഇന്ന് രാവിലെ ഈ വചനങ്ങൾ കേൾക്കുവാൻ നിങ്ങൾ വന്നു എന്നുള്ളതിന് ദൈവത്തെ സ്തുതിക്കാം.
Is designed by God to change your life.
നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം മുന്നമേ തന്നെ സർവ്വജ്ഞാനത്തിലും സ്നേഹത്തിലും ആസൂത്രണം ചെയ്തിരുന്ന ഒരു മീറ്റിംഗ് ആണ്.
Changed my life 26 years ago and my life has never been the same since.
26 വർഷം മുൻപ് ഈ ദൈവിക സത്യങ്ങൾ എന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി, അതിനുശേഷം ഞാൻ പഴയ ആളായിരുന്നില്ല.
And I know it was from God because I have never faced such opposition from the devil as I faced in the last 26
years. അന്നെനിക്ക് ദൈവം നൽകിയതായിരിക്കുന്ന ഈ വെളിപാട്, ദൈവത്തിന്റെ സത്യങ്ങളെക്കുറിച്ചുള്ള അറിവ് ദൈവം തന്നെ നൽകിയതാണെന്നുള്ളതിന്റെ ഉറപ്പ് എന്താണെന്നറിയാമോ? ഇത്രയധികം എതിർപ്പ് ശേഷമാണ് ഞാൻ നേരിട്ടത്.
Has fought me tooth and nail to keep quiet about this.
ഈ സത്യങ്ങളെ കുറിച്ച് വായടച്ച് മൗനമായിട്ടിരിക്കാൻ വല്ലം നഖം ഉപയോഗിച്ച് പിശാച് അശ്രാന്തം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.
People have called me legalist, authoritarian, so many names to get me to shut up on this doctrine.
ഈ ഉപദേശം ഞാൻ സംസാരിക്കാൻ വായ തുറക്കാതെ മൗനമായിരിക്കുവാനായിട്ട് എന്നെ എന്തെല്ലാം പേരുകളാണോ ക്രൈസ്തവ ലോകത്തിലെ ആളുകൾ വിളിക്കുന്നത്.
I was down in Trichy for some public meetings some years ago.
ചില വർഷങ്ങൾക്ക് മുൻപ് തിരുച്ചിറപ്പള്ളിയിൽ ചില പരസ്യയോഗങ്ങൾ നടത്തുവാനായിട്ട് ഞാൻ പോയത് ഞാൻ ഓർക്കുന്നു.
And there the Pentecostal church has announced the terrorist has come to Trichy.
അന്ന് അവിടെയുള്ളതായിരിക്കുന്ന പെന്തക്കോസ്റ്റ് സഭകളിലെ ശുശ്രൂഷകന്മാർ അവിടെ പരസ്യമായി പ്രസ്താവിച്ചത് എന്താണെന്നറിയാമോ? തീവ്രവാദി തൃശ്ശിനാപ്പള്ളിയിലെത്തിയിരിക്കുന്നു.
And they organized a prayer meeting to curse our meetings.
അവിടെ നമ്മൾ നടത്തുവാൻ ആഗ്രഹിച്ച ഞാൻ സംസാരിക്കേണ്ട മീറ്റിംഗുകളിൽ ദൈവത്തിന്റെ ശാപം വരുവാനായിട്ട് പ്രാർത്ഥനാ യോഗങ്ങൾ ക്രമീകരിച്ചവരെ കുറിച്ച് ഞാൻ കേട്ടു.
The Bible says we don't know what to pray for, so God used their prayers and turned it around and blessed us.
വാസ്തവത്തിൽ സംഭവിച്ചത് എന്താണെന്നറിയാമോ? അവർ പ്രാർത്ഥിച്ചെന്ന് വരികിലും ദൈവം അവരുടെ പ്രാർത്ഥനയെ നേരെ തിരിച്ച് ആ മീറ്റിംഗുകളെ വളരെ അനുഗ്രഹപ്രദമാക്കി തീർക്കുവാൻ ഇടയായി എന്നുള്ളതാണ്.
I was down in Karaikal on the coast south of Pondicherry.
പോണ്ടിച്ചേരിയുടെ തെക്ക് ഭാഗത്ത് ബംഗാൾ ഉൾക്കടലിലുള്ളതായിരിക്കുന്ന കാരക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ ദൈവത്തിന് സംസാരിച്ചത് ഓർക്കുന്നു.
All the Pentecostal churches there joined together and published a long printed sheet of the false prophet has come to Karaikal.
അവിടെയുള്ളതായിരിക്കുന്ന പെന്തക്കോസ്റ്റ് സമൂഹങ്ങൾ എല്ലാം കൂടെ ഈ കാര്യത്തിൽ ഐകമത്യപ്പെട്ട് വളരെ ദീർഘമായിരിക്കുന്ന ഒരു ലഘുലേഖ പ്രസിദ്ധീകരിച്ചു. കള്ളപ്രവാചകൻ ഈ
കാരക്കലിൽ
അവരുടെ എല്ലാ പേരുകൾ താഴെ വെച്ച് ഒപ്പ് എന്ന് പറഞ്ഞ ആളുടെ പേര് വെക്കാറുണ്ടല്ലോ, അങ്ങനെ അവരെ പേര് വെച്ചാണ് ഈ
പ്രസിദ്ധീകരിച്ചത്.
കാരക്കലില് ഈ മീറ്റിംഗ് നടക്കുന്ന ഹാളിന്റെ വെളിയിൽ അല്പം മാറി നിന്നിട്ട് മീറ്റിംഗിന് വരുന്ന എല്ലാവർക്കും ഈ ലഘുലേഖകൾ വിതരണം ചെയ്ത കാര്യം ഓർക്കുന്നു. അവിടെയുള്ള ആ സഹോദരന്മാരിൽ ഒരാള് ഈ ലഘുലേഖ വിതരണം ചെയ്യുന്ന സ്നേഹിതനോട് പറഞ്ഞു, ഈ നോട്ടീസുകൾ ഞങ്ങളെ അല്പം പോലും അലോസരപ്പെടുത്തുന്നില്ല.
അദ്ദേഹം
പറഞ്ഞു, നിങ്ങളുടെ കയ്യിലുള്ളതിന്റെ കുറെ കോപ്പികള് എന്റെ കയ്യിൽ തന്നാല് വെളിയിൽ നിന്ന് ഇതിനെ ഇത്രയും കഷ്ടപ്പെടുന്ന അകത്തിരിക്കുന്ന എല്ലാവർക്കും ഓരോന്ന് വിതരണം ചെയ്യാമെന്ന് പറഞ്ഞു. സത്യത്തിനെതിരെ ഒരിക്കലും അസത്യത്തിന് നിലനിൽപ്പില്ല.
What was the result?
ഇങ്ങനെയൊക്കെ അവർ പ്രവർത്തിച്ചെങ്കിലും ഫലം എന്തായിരുന്നു?
Every day that hall was packed.
എല്ലാ ദിവസവും ആ ഹാള് നിറഞ്ഞു കവിഞ്ഞിരുന്നു.
And two of the elders of some of those churches got converted and joined our fellowship.
ആ സഭകളിൽപ്പെട്ടതായിരിക്കുന്ന രണ്ട് മൂപ്പന്മാരെ, ഉപദേഷ്ടാക്കന്മാർ, അവര് അവരുടെ മനസ്സിന് പരിവർത്തനമുണ്ടായി അവിടെയുള്ള കാരക്കല്ലെ ദൈവസഭയോട് ചേരുവാനിടയായി.
And what was it that all these people are opposing?
ഈ വ്യക്തികളെല്ലാം ശക്തിയോടെ എതിർക്കുന്ന വിഷയം എന്താണെന്നറിയാമോ?
യു കൻ ഹാവ് വിക്ടറി ഓവർ സിൻ ഇൻ യുവർ ലൈഫ്.
നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തിപരമായ നില നിങ്ങൾക്ക് പാപങ്ങളുടെ മേൽ ജയം സാധ്യമാണ് എന്നുള്ള സത്യം.
ജീസസ് ബിക്കെയിം ലൈക്ക് യു ആൻഡ് വാസ് ടെംപ്റ്റഡ് ആൻഡ് ഹി ഡിഡ്ന്റ് സിൻ ആൻഡ് യു കൻ ഫോളോ ഹിം.
നിങ്ങളെ പോലുള്ള ഒരു ജഡത്തിൽ വന്നിട്ട് പരീക്ഷിക്കപ്പെട്ടെന്നുവരികിലും പാപം ചെയ്യാതെ ജീവിച്ച നിർമ്മലനായിരിക്കുന്ന യേശുവിനെ നിങ്ങൾക്ക് അനുഗമിപ്പാൻ കഴിയും എന്നുള്ള സത്യം.
ഓഫ് കോഴ്സ് ഹി ഡിഡ്ന്റ് ഹാവ് എ സിൻഫുൾ നേച്ചർ ലൈക്ക് വി ഹാവ്.
ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ നമുക്കുള്ള നിലയിൽ ഒരു പാപ സ്വഭാവം യേശുവിനില്ലായിരുന്നു.
He was God.
അവൻ ദൈവമായിരുന്നു.
But he never used his heavenly credit card as God during his days on earth.
ഭൂമിയിലെ തന്റെ നാളുകളിൽ സ്വർഗീയമായിരിക്കുന്ന തന്റെ അധികാരങ്ങൾ, ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ചല്ല അവനോട് പാപത്തെ
ജയിച്ചത്.
എന്നാൽ അങ്ങനെ അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് യേശു ജയിച്ചത്?
Romans 6:14 says.
റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം ഇങ്ങനെ പറയുന്നു.
Listen to this.
ഈ വാക്യം ശ്രദ്ധിക്കണം.
Sin shall not rule over you when you are under grace.
ഈ വാക്യം നമ്മെ മനസ്സിലാക്കുന്ന സത്യം, നിങ്ങൾ കൃപയുടെ കീഴിലായാൽ, കൃപയ്ക്ക് അധീനരായാൽ, പാപം നിങ്ങളുടെ മേൽ വാഴുകയില്ല. പാപത്തെ കീഴടക്കാൻ ജയിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, കൃപയുടെ കീഴിൽ വരിക, കൃപയ്ക്ക് അധീനരാകുക.
Who was the first person who walked on earth under grace?
കൃപയുടെ കീഴിൽ, സമ്പൂർണമായി കൃപയുടെ ആധിപത്യത്തിന്റെ കീഴിൽ ഭൂമിയിൽ ആദ്യം നടന്ന മനുഷ്യനാരായിരുന്നു? ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ അത് ആരാണെന്ന് നമുക്ക് കാണാൻ കഴിയും. അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അവിടെ യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്.
2-ാം
അധ്യായത്തിന്റെ 52-ാം വാക്യം, 2-ാം അധ്യായത്തിന്റെ 40-ാം
വാക്യം,
പൈതൽ വളരുന്നു, യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. ആത്മാവിൽ ബലപ്പെട്ടു, ദൈവകൃപ അവന്റെ മേൽ ഉണ്ടായിരുന്നു. അവന്റെ മുകളിൽ ദൈവകൃപയുണ്ടായിരുന്നെങ്കിൽ അവൻ കൃപയുടെ കീഴിലായിരുന്നു. അതുകൊണ്ട് തന്നെ കൃപയുടെ കീഴിലായിരിക്കാൻ
പറ്റും.
നിങ്ങൾ കൃപയുടെ അധീനതയിലാണോ ജീവിക്കുന്നതെന്നുള്ളതിന്റെ തെളിവ് എന്താണെന്ന് അറിയാമോ? പാപം ഇനിമേൽ നിങ്ങളുടെ ജീവിതത്തിന് മേൽ കർത്തൃത്വം നടത്തുകയില്ല. നിങ്ങളുടെ ഹൃദയത്തിലുള്ള ദുർമോഹങ്ങളാലോ കോപത്താലോ കയ്പിനാലോ പരാജയപ്പെട്ട് ഇനിമേൽ നിങ്ങൾക്ക് ജീവിക്കേണ്ട ആവശ്യമില്ല. കേൾപ്പാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സിദ്ധാന്തപരമായിട്ടുള്ള അറിവിന്റെ തലത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ കർത്താവേ.
Help us to seek you not with our minds but with our hearts.
ഞങ്ങളുടെ മനസ്സിൽ കൊണ്ടല്ല ബുദ്ധിയിലല്ല മറിച്ച് ഞങ്ങളുടെ ഹൃദയങ്ങൾ കൊണ്ട് അങ്ങേ അന്വേഷിപ്പാൻ ഞങ്ങളെ ഇന്ന് സഹായിക്കണമേ.
Long for the life that Jesus purchased on the cross.
ക്രൂശിൽ കർത്താവായ യേശു ഞങ്ങൾക്ക് വേണ്ടി സമ്പാദിച്ച വിലയ്ക്ക് വാങ്ങിയ അനുഗ്രഹീതമായ ജീവിതത്തിലേക്ക് ഞങ്ങളെ നടത്തണമേ.
Long for the life the Holy Spirit came to give on the day of Pentecost.
പെന്തക്കോസ് നാളിൽ പരിശുദ്ധാത്മാവ് ഏതൊരു ജീവിതം നൽകുവാൻ ഞങ്ങൾക്ക് വേണ്ടി വന്നുവോ അതേ ജീവിതത്തിലേക്ക് ഞങ്ങളെ നടത്തണമേ. ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ.